السلام عليكم ورحمة الله وبركاته. الحمد لله رب العالمين، والصلاة والسلام على أشرف الأنبياء والمرسلين، نبينا محمد عليه وعلى آله أفضل الصلوات وأتم التسليم. أما بعد، رب اشرح لي صدري ويسر لي أمري واحلل عقدة من لساني يفقه قولي. سبحانك لا علم لنا إلا ما علمتنا إنك أنت العليم الحكيم. ബഹുമാനമുള്ള സഹോദരങ്ങളെ, അവസാനമായി കഴിഞ്ഞ ദർസിൽ നാം വായിച്ചത് നിസ്കാരശേഷമുള്ള അദ്കാറുകളെ കുറിച്ചാണ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയിൽ നിന്ന് നിസ്കാരശേഷം സ്ഥിരപ്പെട്ടിരിക്കുന്ന, അവിടുത്തെ ജീവിതത്തിൽ അവിടുന്ന് പഠിപ്പിച്ചു തന്നിരിക്കുന്ന ദിക്റുകളാണ് കഴിഞ്ഞ ദർസിൽ അൽഹംദുലില്ലാ നമ്മൾ പറഞ്ഞത്. അത് ഇൻഷാഅല്ലാഹ് എല്ലാവരും പഠിച്ചിട്ടുണ്ടാകും എന്ന് കരുതുന്നു. ഇന്നത്തെ നമ്മുടെ വിഷയം അദ്കാറു സ്വബാഹി വൽ മസാ ആണ്. അദ്കാറു സ്വബാഹി വൽ മസാ, രാവിലെയും വൈകുന്നേരവും നമ്മൾ ചൊല്ലേണ്ട, നമ്മൾ പറയേണ്ട അദ്കാറുകൾ. അതിനായി ഞാൻ പറഞ്ഞതുപോലെ ഇവിടെ വായിക്കാൻ നമ്മൾ എടുത്തിട്ടുള്ളത് ഷെയ്ഖ് സാലിഹ് അൽ ഉസൈമി ഹഫിളയുടെ അൽ ഖുലാസത്തുൽ ഹസ്ന എന്ന കിതാബാണ്. ഷെയ്ഖ് സാലിഹ് അൽ ഉസൈമി ഹഫിളഹുല്ലാ രാവിലെയും വൈകുന്നേരവും നമ്മൾ പറയേണ്ട ദിക്റുകൾ ഏതൊക്കെയാണെന്ന വിഷയത്തിൽ ക്രോഡീകരിച്ചുകൊണ്ട് ചെറിയൊരു കിതാബ്, അല്ലെങ്കിൽ മൂന്നാല് പേജുകളിൽ ഷെയ്ഖ് സാലിഹ് അൽ ഉസൈമി ഹഫിളഹുല്ലാ എഴുതിയിട്ടുണ്ട്. അതാണ് നാം തെരഞ്ഞെടുത്തിട്ടുള്ളത്. ആദ്യമായി ഷെയ്ഖ് പറഞ്ഞു, ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. അദ്ദേഹത്തിന്റെ ഈ അദ്കാറുകൾ തുടങ്ങുന്നതിന് മുമ്പ് ആദ്യമായി അദ്ദേഹം പറഞ്ഞിരിക്കുന്നത് ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം എന്നാണ്. ഇത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ശരിയായിരുന്നു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ എന്തെങ്കിലും എഴുതുമ്പോഴും, അല്ലെങ്കിൽ ആർക്കെങ്കിലും കത്തുകൾ അയക്കുമ്പോഴും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ബിസ്മി പറഞ്ഞുകൊണ്ടാണ് തുടങ്ങാറുള്ളത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ കത്തുകൾ എഴുതുമ്പോഴും ലേഖനങ്ങൾ എഴുതുമ്പോഴുമൊക്കെ ബിസ്മി പറഞ്ഞുകൊണ്ടാണ് റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമ എഴുതാറുള്ളത്. അതാണ് ആ വിഷയത്തിലുള്ള സുന്നത്ത്. നമ്മളൊരു കിതാബ് എഴുതുകയാണെങ്കിൽ ബിസ്മി കൊണ്ട് തുടങ്ങുക. സുലൈമാൻ നബി അലൈഹി സ്വലാത്തു വസ്സലാം സബയിലെ രാജകുമാരിക്ക് കത്തെഴുതിയപ്പോൾ അതിൽ പറഞ്ഞു, ഇന്നഹു മിൻ സുലൈമാൻ വഇന്നഹു ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. സുലൈമാൻ നബി അലൈഹി സ്വലാത്തു വസ്സലാം സബയിലെ ഭരണാധികാരിക്ക് കത്തെഴുതുമ്പോൾ അതിന്റെ തുടക്കത്തിൽ പറഞ്ഞു, ഇന്നഹു മിൻ സുലൈമാന വഇന്നഹു ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. സൂറത്തുൽ നംലിൽ അല്ലാഹു സുബ്ഹാനഹു വതആല പറയുന്നു. അപ്പോൾ സുലൈമാൻ നബി അലൈഹി സ്വലാത്തു വസ്സലാം സ്വീകരിച്ചു വന്നിരിക്കുന്ന, അല്ലെങ്കിൽ അദ്ദേഹത്തിന്റെ ജീവിതത്തിൽ അദ്ദേഹം എഴുതിയിരിക്കുന്നതിനെ കുറിച്ച് സൂറത്തുൽ നംലിൽ അല്ലാഹു നമുക്ക് പറഞ്ഞു തന്നപ്പോൾ പറഞ്ഞു, അദ്ദേഹം സബയിലെ രാജകുമാരിക്ക് എഴുതിയ കത്തിന്റെ തുടക്കത്തിൽ ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം എന്ന് എഴുതിയിട്ടുണ്ടായിരുന്നു. അതാണ് എഴുത്തിൽ നമ്മൾ സ്വീകരിക്കേണ്ട ശരിയ. ഇനി സംസാരത്തിൽ ബിസ്മി കൊണ്ടാണ് തുടങ്ങേണ്ടത്? അല്ല, ഹംദ് കൊണ്ടാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ സംസാരം ആരംഭിക്കാറുള്ളത് ഹംദ് കൊണ്ടാണ്. ഹാഫിദ് ഇബ്നു ഹജർ റഹിമഹുല്ലാ അദ്ദേഹത്തിന്റെ ഫതഹുൽ ബാരിയിൽ ഈ കാര്യം പറയുന്നതായി നമുക്ക് കാണാം. അതുപോലെ തന്നെ ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം എന്ന ആയത്ത് അവതരിക്കുന്നതിന് മുമ്പ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ കത്തുകൾ എഴുതുമ്പോൾ ബിസ്മികല്ലാഹുമ്മ എന്ന് പറഞ്ഞുകൊണ്ടാണ് തുടങ്ങാറുള്ളത്. ഇമാം അബൂ ദാവൂദ് റഹിമഹുല്ലാ അദ്ദേഹത്തിന്റെ മറാസീലിൽ ഉദ്ധരിക്കുന്നത് പോലെ ആദ്യ കാലഘട്ടത്തിൽ കത്തുകൾ എഴുതുമ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ബിസ്മികല്ലാഹുമ്മ എന്ന് പറഞ്ഞാണ് എഴുത്ത് തുടങ്ങാറുള്ളത്. അതിനുശേഷം ബിസ്മി അവതരിച്ചതിന് ശേഷം റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം എന്ന് എഴുതാൻ വേണ്ടി തുടങ്ങി. ധാരാളം പ്രവാചകന്റെ കത്തുകൾ നാം നോക്കിയാൽ ബിസ്മി കൊണ്ട് ആരംഭിച്ചതായി നമുക്ക് കാണാം. ഇമാം ബുഖാരിയും മുസ്ലിമും അബ്ദുല്ലാഹി ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹുവിൽ നിന്ന് ഉദ്ധരിക്കുന്ന ഹദീസിൽ കാണാം, പ്രവാചകൻ പേർഷ്യയിലെ, റോമിലെ, റോമ സാമ്രാജ്യത്തിലെ ഹിറക്കൽ ചക്രവർത്തിക്ക് കത്തെഴുതിയപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം എഴുതി, മിൻ മുഹമ്മദിൻ ഇലാ ഹിറക്കല അളീമർ റൂം. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. ബിസ്മി പറഞ്ഞുകൊണ്ടാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അദ്ദേഹത്തിന്റെ കഥ ആരംഭിച്ചത്. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം മിൻ മുഹമ്മദിൻ ഇലാ ഹിറഖല അദീമിർ റൂം. അപ്പോൾ ഈ പറഞ്ഞതിന്റെ ആകെ ചുരുക്കം, എഴുതുമ്പോഴും അത് ലേഖനങ്ങളാവട്ടെ കിതാബുകളാവട്ടെ അതല്ലെങ്കിൽ ചെറിയ ചെറിയ ഈ രൂപത്തിലുള്ള ഏതാനും പേജുകളാവട്ടെ, എന്തെഴുതുമ്പോഴും അതിന്റെ തുടക്കത്തിൽ ബിസ്മി എഴുതുക എന്നുള്ളത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സുന്നത്താണ്. സുലൈമാൻ നബി അലൈഹി സ്വലാത്തു വസ്സലാമിന്റെ ചരിത്രമായും അല്ലാഹു ഖുർആനിൽ നമുക്ക് പറഞ്ഞു തരുന്നതായി നമുക്ക് കാണാം. ആ ഒരു മാർഗത്തിലാണ് ഷെയ്ഖ് സാലിഹ് അൽ ഉസൈമി ഹഫിളഹുല്ലാ അദ്ദേഹത്തിന്റെ ഈ അദ്കാറുകളുടെ തുടക്കത്തിൽ ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം എന്ന് പറഞ്ഞത്. ഇവിടെ സൂചിപ്പിക്കാനുള്ള മറ്റൊരു കാര്യം, നമ്മുടെ നാടുകളിൽ പൊതുവെ പല ആളുകളും പ്രചരിപ്പിക്കാറുള്ള അല്ലെങ്കിൽ പറയാറുള്ള ഒരു ഹദീസ് ഉണ്ട്, കുല്ലു അംരിൻ ലാ യുബ്ദഉ ഫീഹി ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം ഫഹു അഖ്ത. ബിസ്മി കൊണ്ട് തുടങ്ങാത്ത കാര്യങ്ങളൊക്കെ നിലച്ചു പോകുന്നതാണെന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞതായി ഉദ്ധരിക്കാറുണ്ട്. ആ ഹദീസ് ദുർബലമാണ്, ആ ഹദീസ് ദുർബലമാണ്. റുഹാവി അദ്ദേഹത്തിന്റെ അർബഈനിലും ഖതീബ് അൽ ബഗ്ദാദി അദ്ദേഹത്തിന്റെ ജാമിഅയിലും ആ ഹദീസ് ഉദ്ധരിച്ചിട്ടുണ്ട് എങ്കിലും ആ ഹദീസ് ദുർബലമാണ്. അതിന്റെ സനദ് അങ്ങേയറ്റം ദുർബലമായ സനദാണ്, അങ്ങേയറ്റം സാധാരണയല്ല, അങ്ങേയറ്റം ദുർബലമായ സനദാണ്. അത്തരത്തിൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയിൽ നിന്ന് സ്ഥിരപ്പെട്ടിട്ടില്ല. طيب ഇപ്പൊ പറഞ്ഞു വന്നതിന്റെ ചുരുക്കം, നമ്മൾ ഒരു എഴുത്ത് എഴുതുമ്പോൾ അതിന്റെ തുടക്കത്തിൽ എന്ത് പറയുക? ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം എന്ന് പറയുക, ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം എന്ന് എഴുതുക. അത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ചര്യയിൽ പെട്ടതാണ്. അതിനുശേഷം ഷേഖ് പറഞ്ഞു, അസ്കാറുസ് സബാഹ്, അസ്കാറുസ് സബാഹ്, രാവിലെ സബാഹിൽ നമ്മൾ പറയേണ്ട ദിക്റുകൾ, സബാഹിൽ നാം പറയേണ്ട ദിക്റുകൾ. ഇവിടെ ഒന്നാമതായി ബറകല്ലാഹു ഫീകും, സബാഹ് എന്ന് പറഞ്ഞാൽ, സബാഹ് എന്ന് പറഞ്ഞാൽ എന്താണ് ഉദ്ദേശം? സബാഹ് എന്ന് പറഞ്ഞാൽ അതിന്റെ ഉദ്ദേശം എന്താണ്? രാവിലെ ചൊല്ലേണ്ട ദിക്റുകൾ എന്ന് പറയുമ്പോൾ ശരീഅത്തിൽ രാവിലെ എന്ന പദപ്രയോഗം പല സ്ഥലങ്ങളിലും ഖുർആനിലും സുന്നത്തിലുമായി വന്നത് നമുക്ക് കാണാം. ഖുർആനിലും സുന്നത്തിലും സബാഹ് എന്ന പദം അല്ലെങ്കിൽ അതിനെ സൂചിപ്പിക്കുന്ന മറ്റ് ചില പദങ്ങൾ ഖുർആനിലും സുന്നത്തിലും വന്നതായി നമുക്ക് കാണാൻ സാധിക്കുന്നതാണ്. എന്നാൽ ഇവിടെ രാവിലത്തെ അസ്കാറുകൾ എന്ന് പറയുമ്പോൾ അതിന്റെ സമയം തുടങ്ങുന്നത് എപ്പോഴാണ് എന്ന വിഷയത്തിൽ പണ്ഡിതന്മാർക്കിടയിൽ വ്യത്യസ്ത അഭിപ്രായങ്ങളുണ്ട്. രാവിലെയുള്ള അസ്കാറുകൾ അതിന്റെ സമയം തുടങ്ങുന്നത് എപ്പോഴാണെന്ന കാര്യത്തിൽ പണ്ഡിതന്മാർക്കിടയിൽ അഭിപ്രായ ഭിന്നതയുണ്ട്. അത് ആരംഭിക്കുന്നത് അസ്കാറുസ് സബാഹ്, രാവിലെയുള്ള ദിക്റുകളുടെ സമയം ആരംഭിക്കുന്നത് സുബഹിന്റെ സമയം മുതലാണെന്ന കാര്യത്തിൽ പണ്ഡിതന്മാർക്കിടയിൽ തർക്കമില്ല. രാവിലെയുള്ള ദിക്റുകളുടെ സമയം ആരംഭിക്കുന്നത് സുബഹിന്റെ സമയം മുതൽ, സുബഹി നിസ്കാരത്തിന്റെ സമയം പ്രവേശിച്ചത് മുതൽ സമയം ആരംഭിക്കുമെന്ന കാര്യത്തിൽ പണ്ഡിതന്മാർക്കിടയിൽ രണ്ടഭിപ്രായമില്ല. പിൽക്കാലഘട്ടത്തിൽ ചില ആളുകൾ അഭിപ്രായ വ്യത്യാസം പ്രകടിപ്പിച്ചിട്ടുണ്ടെങ്കിലും പരിഗണിക്കപ്പെടുന്ന ഒരു അഭിപ്രായം പോലും മുൻഗാമികളിൽ ആ വിഷയത്തിൽ കാണാൻ സാധ്യമല്ല. അസ്കാറുസ് സബാഹിന്റെ സമയം തുടങ്ങുന്നത് എപ്പോഴാണ്? സുബഹ് സമയം പ്രവേശിക്കുന്നതോടുകൂടി, സുബഹിന്റെ സമയം പ്രവേശിക്കുന്നതോടുകൂടിയാണ് അതിന്റെ സമയം തുടങ്ങുക. അതാണ് ഷെയ്ഖ് സാലിഹ് അൽ ഉസൈമി ഹഫിളഹുല്ലാ പറഞ്ഞത്, വഖ്തുഹ അസ്കാറുസ് സബാഹിന്റെ സമയം മിൻ തുലൂഇൽ ഫജ്രി സാനി, സുബഹിന്റെ സമയം തുടങ്ങുന്നത് മുതലാണ്, ഇലാ തുലൂഇ ശംസി സൂര്യൻ ഉദിക്കുന്നതുവരെ, സൂര്യൻ ഉദിക്കുന്നതുവരെ. ഷെയ്ഖ് സാലിഹ് അൽ ഉസൈമി ഹഫിളഹുല്ലാ ഇവിടെ പറഞ്ഞിരിക്കുന്ന അഭിപ്രായം, രാവിലെ ചൊല്ലേണ്ട ദിക്റുകളുടെ സമയം എപ്പോഴാണ്? സുബഹ് നിസ്കാരത്തിന്റെ സമയം പ്രവേശിക്കുന്നത് മുതൽ സൂര്യൻ ഉദിക്കുന്നതുവരെ. അതാണ് ഷെയ്ഖ് സാലിഹ് അൽ ഉസൈമി ഹഫിളഹുല്ലാ ഇവിടെ തെരഞ്ഞെടുത്തിട്ടുള്ള അഭിപ്രായം. വേറെയും അഭിപ്രായങ്ങൾ പണ്ഡിതന്മാർ പറഞ്ഞിട്ടുണ്ട്. ഇമാം ഇബ്നുൽ ജസരി റഹിമഹുല്ലാ അദ്ദേഹത്തിന്റെ മിഫ്താഹുൽ ഹിസ്നിൽ അദ്ദേഹം തെരഞ്ഞെടുത്തിരിക്കുന്ന അഭിപ്രായം, രാവിലെ എന്ന് പറഞ്ഞാൽ അല്ലെങ്കിൽ രാവിലെയുള്ള അസ്കാറുകളുടെ സമയം സുബഹ് നിസ്കാരം മുതൽ വൈകുന്നേരം വരെയാണ് എന്നാണ് ഇമാം ഇബ്നുൽ ജസരിയുടെ അഭിപ്രായം. ഇമാം ഷൗഖാനി അദ്ദേഹത്തിൽ നിന്ന്, ഇബ്നുൽ ജസരിയിൽ നിന്ന് അദ്ദേഹത്തിന്റെ തുഹ്ഫത്തുൽ ദാകിരീൻ എന്ന ഗ്രന്ഥത്തിൽ ആ ഒരു അഭിപ്രായം ഉദ്ധരിക്കുന്നതായി കാണാം. വേറെ ചില പണ്ഡിതന്മാർ പറഞ്ഞു, രാവിലെയുള്ള ദിക്റുകളുടെ സമയം സുബഹ് നിസ്കാരം മുതൽ ളുഹയുടെ സമയം വരെയാണ്, ളുഹയുടെ സമയം വരെയാണ്. മൂന്നാമത്തെ അഭിപ്രായം നേരത്തെ നമ്മൾ പറഞ്ഞിരിക്കുന്നത്, സുബഹ് നിസ്കാരത്തിന്റെ സമയം മുതൽ സൂര്യൻ ഉദിക്കുന്നത് വരെയാണ് രാവിലെയുള്ള അസ്കാറുകളുടെ സമയം. സുബഹ് നിസ്കാരം മുതൽ സൂര്യൻ ഉദിക്കുന്നത് വരെ. അതാണ് ഷെയ്ഖുൽ ഇസ്ലാം ഇബ്നു തൈമിയ റഹിമഹുള്ളയുടെ അഭിപ്രായം. ഇമാം ഇബ്നുൽ ഖയ്യിം അദ്ദേഹത്തിന്റെ അൽവാബിലുസ് സയ്യിം എന്ന ഗ്രന്ഥത്തിൽ തിരഞ്ഞെടുത്തിരിക്കുന്ന അഭിപ്രായവും അതാണ്. അതാണ് ഏറ്റവും ശരിയായ അഭിപ്രായം. മനസ്സിലായോ? രാവിലെയുള്ള അധികാരങ്ങളുടെ ഏറ്റവും ശരിയായ സമയം ഏതാണ്? സുബഹ് നിസ്കാരത്തിന്റെ സമയം പ്രവേശിക്കുന്നത് മുതൽ, അഥവാ സുബഹിന്റെ ബാങ്കിന്റെ സമയം മുതൽ സൂര്യൻ ഉദിക്കുന്നത് വരെയാണ് അദ്കാറു സബാഹിന്റെ സമയം, രാവിലെയുള്ള അദ്കാറുകളുടെ സമയം. തയ്യിബ്. അതിനുശേഷം ഒന്നാമതായി ഇവിടെ ഷെയ്ഖ് സ്വാലിഹ് അൽ ഉസൈമി ഹഫിളഹുല്ലാ ഉദ്ധരിച്ചിരിക്കുന്ന ദിക്കർ, അതിനുമുമ്പ് ഒരു കാര്യം സൂചിപ്പിക്കാം. ഏകദേശം 13 ദിക്കറുകളാണ് ഷെയ്ഖ് സ്വാലിഹ് അൽ ഉസൈമി ഇവിടെ പറഞ്ഞിട്ടുള്ളത്. 13 ദിക്കറുകളാണ് ഷെയ്ഖ് സ്വാലിഹ് അൽ ഉസൈമി ഹഫിളഹുല്ലാ രാവിലെയുള്ള ദിക്കറുകളിൽ ഇവിടെ പറഞ്ഞിട്ടുള്ളത്. 13 ദിക്കറുകൾ നമ്മൾ നേരത്തെ പറഞ്ഞു. നിസ്കാരത്തിന്റെ, സുബഹ് നിസ്കാരത്തിന്റെ സമയം മുതൽ സൂര്യൻ ഉദിക്കുന്നത് വരെയാണ് അദ്കാറു സബാഹിന്റെ സമയം. ഇപ്പം ബാങ്ക് കൊടുത്തു കഴിഞ്ഞു, സുബഹ് നിസ്കരിക്കുന്നതിന് മുമ്പ് എന്ത് ചെയ്യാം? ദിക്ർ ചെയ്യാം, അനുവദനീയമാണ്. പള്ളിയിൽ നിന്ന് ബാങ്ക് കൊടുത്തു, അല്ലെങ്കിൽ സുബഹിന്റെ സമയം പ്രവേശിച്ചു, നമ്മൾ സുബഹ് നിസ്കരിച്ചിട്ടില്ല, അങ്ങനെയാണെങ്കിൽ പോലും നമുക്ക് എന്ത് ചെയ്യാം? ദിക്ർ പറയാം. അഥവാ സുബഹ് നിസ്കരിക്കുന്നതിന് മുമ്പ് ദിക്ർ പറയൽ അനുവദനീയമാണ്. പക്ഷെ ഏറ്റവും നല്ലത് എന്താണ്? സുബഹ് നിസ്കാര ശേഷം പറയലാണ്. ഇമാം അബു അംർ അൽ ഔസാഇ റഹിമഹുല്ലാ സലഫുകളെ കുറിച്ച്, മുൻഗാമികളെ കുറിച്ച് പറയുന്നതായി കാണാം. മുൻഗാമികളുടെ പതിവ്, സുബഹിന്റെ ബാങ്ക് കൊടുത്താൽ സുബഹിന്റെ സുന്നത്ത് അവർ നിസ്കരിക്കും, അതിനുശേഷം സുബഹ് നിസ്കാരം അവർ നിസ്കരിക്കും, അതിനുശേഷം സുബഹ് നിസ്കാരത്തിന് ശേഷമുള്ള അദ്കാറുകൾ അവർ പറയും, അതിനുശേഷം അവർ അദ്കാറു സബാഹ് പറയും, സൂര്യൻ ഉദിക്കുന്നത് വരെ അദ്കാറു സബാഹ് പറയും. അതാണ് മുൻഗാമികളുടെ മാർഗം, അതാണ് ഏറ്റവും ശരിയായ രീതി, അതാണ് ഏറ്റവും നല്ല രൂപം. മനസ്സിലായോ? ഇപ്പൊ സുബഹ് നിസ്കാരത്തിന് മുമ്പ് ബാങ്ക് കൊടുത്തതിന് ശേഷം എന്ത് ചെയ്യാം? അദ്കാറു സബാഹ് പറയാം, അനുവദനീയമാണ്. പക്ഷെ ഏറ്റവും നല്ലത് സുബഹ് നിസ്കാര ശേഷം പറയലാണ്. ബാങ്ക് കൊടുത്തു കഴിഞ്ഞാൽ നമ്മൾ എന്ത് ചെയ്യുക? സുന്നത്ത് നിസ്കരിക്കുക, പിന്നെ സുബഹ് ജമാഅത്തായിട്ട് നിസ്കരിക്കുക, അതിനുശേഷം സുബഹിന് ശേഷമുള്ള അദ്കാറുകൾ പറയുക, പിന്നീട് അദ്കാറു സബാഹ് സൂര്യൻ ഉദിക്കുന്നത് വരെ പറയുക, അതുവരെ ആ മുസല്ലയിൽ ഇരിക്കുക. അതാണ് സലഫുകളുടെ മാർഗമെന്ന് ഇമാം അബു അംർ അൽ ഔസാഇ റഹിമഹുള്ള പറയുന്നതായി ഹാഫിള് ഇബ്നു റജബ് അദ്ദേഹത്തിന്റെ ലതായിഫുൽ മആരിഫ് എന്ന ഗ്രന്ഥത്തിൽ ഉദ്ധരിക്കുന്നതായി നമുക്ക് കാണാൻ സാധിക്കുന്നതാണ്. മനസ്സിലായില്ലേ? അതാണ് ഏറ്റവും നല്ല സമയം. ഏറ്റവും നല്ലത് നമ്മൾ നിസ്കരിച്ച ഏത് സ്ഥലത്താണോ അവിടെ തന്നെ ഇരിക്കലാണ്. എന്തെങ്കിലും പ്രയാസങ്ങൾ ഉണ്ടെങ്കിൽ മാറി നിൽക്കാം. എന്തെങ്കിലും പ്രയാസമുണ്ട്, അത് കാരണച്ചാൽ നമ്മൾ അങ്ങോട്ടും ഇങ്ങോട്ടും മാറിയിരിക്കുന്നുണ്ടെങ്കിൽ അതിൻഷാ അല്ലാഹു അതിന്റെ പ്രതിഫലം നൽകും. അതല്ല എങ്കിൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞിരിക്കുന്ന ഹദീസിൽ ثم جلس في مصلى എന്നാണ് വന്നിരിക്കുന്നത്. അവന്റെ മുസല്ലയിൽ, അതിന്റെ അറബിയിലുള്ള അർത്ഥം അവൻ നിസ്കരിച്ച ആ സ്ഥലത്ത് അവൻ ഇരിക്കുകയാണെങ്കിൽ എന്നാണ് യഥാർത്ഥ അർത്ഥം. പിന്നെ ചില പണ്ഡിതന്മാർ പറഞ്ഞിട്ടുണ്ട് അവിടെ മുസല്ല എന്ന് പറഞ്ഞാൽ അവർ നിസ്കരിച്ച ആ മസ്ജിദ് അതാണ് ഉദ്ദേശമെന്ന് ചില പണ്ഡിതന്മാർ വിശദീകരിച്ചിട്ടുണ്ട്. അപ്പോൾ ഒരു വ്യക്തി നിസ്കാരശേഷം ആ സ്ഥലത്ത് തന്നെ ഇരുന്നു കൊണ്ട് ഈ ദിക്റുകൾ ചൊല്ലിയാൽ വലിയ മഹത്വമുണ്ട് എന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. ഇനി എന്തെങ്കിലും പ്രയാസങ്ങളുണ്ട്, കാലിന് വേദനയുണ്ട്, അല്ലെങ്കിൽ ആ രൂപത്തിൽ എന്തെങ്കിലും പ്രയാസങ്ങളുണ്ട് എങ്കിൽ മാറിയിരിക്കുക എന്നുള്ളത് അനുവദിക്കപ്പെട്ട കാര്യമാണ്. ഏറ്റവും നല്ലത് ആ സ്ഥലത്ത് തന്നെ ഇരിക്കുക എന്നുള്ളതാണ്. ഇതിന്റെ കൂട്ടത്തിൽ ഒരു കാര്യം സൂചിപ്പിക്കട്ടെ. ഇദ്ദേഹം ചോദിച്ചപ്പോൾ എനിക്ക് ഓർമ്മ വന്നതാണ്, പഴയ കാലഘട്ടത്തിലുള്ള നിസ്കാരശേഷമുള്ള അവസ്ഥകൾ ഒഴിവാക്കിയാൽ മറ്റിതര മജാലിസുകൾ, ഇൽമിന്റെ സദസ്സുകൾ പോലും അവർ ചേർന്നിട്ടാണ് ഇരിക്കാറുള്ളത്. പഴയ കാലഘട്ടത്തിൽ അവരുടെ മജാലിസുകളെ കുറിച്ച് നിങ്ങൾ വായിച്ചു നോക്കിയാൽ അവർ പരസ്പരം ചേർന്നുകൊണ്ടാണ് ഇരിക്കാറുള്ളത്. ഇന്നെന്താ അവസ്ഥ? ഇന്ന് ആളുകൾ മസ്ജിദിലേക്ക് വന്നാൽ ആദ്യം ഒരാൾ ചൂണ്ടെടുത്ത് പോയിട്ടിരിക്കും, മറ്റൊരാൾ അവിടെ ചാർന്നിരിക്കും. ഇങ്ങനെ ചാർന്നിരുന്ന് അവസാനം ആളുകൾ കൂടിയിരിക്കൽ കുറവാണ്. അതുകൊണ്ടാണ് ഇത്രയും അധികം സമയം കൂടിയിരിക്കുമ്പോൾ അതിന്റെ ഒരു പ്രയാസം ഉണ്ടാകില്ല എന്നൊരു ചിന്ത നമുക്ക് വരുന്നത്. മുൻഗാമികളെ സംബന്ധിച്ചിടത്തോളം അവർ പരസ്പരം ചേർന്ന് മജാലിസുകളിലിരിക്കുന്നവരാണ്. നിസ്കാരത്തിന്റെ സമയം അവരങ്ങനെ വേർപിരിയുന്ന അല്ലെങ്കിൽ വിട്ടുനിൽക്കുന്ന ഒരു കാര്യം ചർച്ച ചെയ്യേണ്ടതേയില്ല. മറ്റിതര മജാലിസുകളിൽ പോലും അവർ ചേർന്നിരിക്കുന്നവരായിരുന്നു. അതുകൊണ്ട് ആ ഒരു ചെറിയ ഇന്ന് പലപ്പോഴും പല ആളുകൾക്കും നഷ്ടപ്പെട്ടുപോയി. അതുകൊണ്ടാണ് ഇത്തരത്തിലുള്ള ചില കാര്യങ്ങൾ നമുക്ക് അത്ഭുതമായി തോന്നുന്നത്. അപ്പോൾ ഏറ്റവും നല്ലത് നമ്മൾ നിസ്കരിച്ചു കഴിഞ്ഞാൽ അവിടെ തന്നെ ഇരുന്ന് അധികാരികൾ പറയുക എന്നുള്ളതാണ്. ഏറ്റവും നല്ലത് അവിടെ തന്നെ ഇരുന്ന് അധികാരികൾ പറയുക എന്നുള്ളതാണ്. തയ്യം ഇവിടെ ഒന്നാമതായി ഷെയ്ഖ് സാലിഹ് അൽ ഉസൈമി ഹഫിളഹുള്ള ഉദ്ധരിച്ചിരിക്കുന്ന ദിക്ർ അല്ലാഹുമ്മ അൻത റബ്ബി ലാ ഇലാഹ ഇല്ലാ അൻത ഖലഖ്തനി വ അന അബ്ദുക وانا على عهدك ووعدك ما استطعت اعوذ بك من شر ما صنعت ابوء لك بنعمتك علي وابوء لك بذنبي فاغفر لي فانه لا يغفر الذنوب الا انت. ഇതാണ് ഷെയ്ഖ് സാലിഹ് ഉസൈമി ഹഫിളഹുല്ലാ രാവിലെ പറയേണ്ട ഒന്നാമത്തെ ദിക്റായി ഉദ്ധരിച്ചിട്ടുള്ളത്. രാവിലെ പറയേണ്ട ഒന്നാമത്തെ ദിക്റായി ഉദ്ധരിച്ചിട്ടുള്ളത്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞതായി ഇമാം ബുഖാരി റഹിമഹുല്ലാ ഷദ്ദാദ് ഇബ്നു ഔസ് റളിയല്ലാഹു അൻഹുവിൽ നിന്ന് ഉദ്ധരിക്കുന്നു. സയ്യിദുൽ ഇസ്തിഗ്ഫാർ പാപമോചനങ്ങളുടെ നേതാവ്, പാപമോചനത്തിന്റെ നേതാവ്, അഥവാ ഒരു വ്യക്തി ചെയ്തിരിക്കുന്ന പാപങ്ങളിൽ നിന്ന് അള്ളാഹുവിനോട് മോചനം ചോദിക്കാൻ ഏറ്റവും നല്ല മാർഗം അൻ തഖൂല, നീ പറയലാണ്. അല്ലാഹുമ്മ അൻത റബ്ബി ലാ ഇലാഹ ഇല്ലാ അൻത, അല്ലാഹുമ്മ അൻത റബ്ബി, അല്ലാഹുവേ നീയാണ് എന്റെ റബ്ബ്. ലാ ഇലാഹ ഇല്ലാ അൻത, നീയല്ലാതെ ആരാധനക്കർഹനായി മറ്റൊരാളുമില്ല, നിന്നെ മാത്രമേ ആരാധിക്കാവൂ, വേറെ ഒരാളെയും ആരാധിക്കാൻ പാടില്ല. ഖലഖ്തനി, അല്ലാഹുവേ നീയാണ് എന്നെ പടച്ചിരിക്കുന്നത്, അല്ലാഹുവേ നീയാണ് എന്നെ പടച്ചിരിക്കുന്നത്. വ അന അബ്ദുക, ഞാൻ നിന്റെ അടിമയാണ്, ഞാൻ നിന്റെ അടിമയാണ്. വ അന അലാ അഹ്ദിക വ വഅദിക മസ്തതഅത, വ അന അലാ അഹ്ദിക എന്ന് പറഞ്ഞാൽ അല്ലാഹുവേ ഞാൻ നിനക്ക് നൽകിയിരിക്കുന്ന കരാർ പാലിക്കാൻ ശ്രദ്ധിക്കുന്നവനാണ്. എന്താണ് നമ്മൾ അല്ലാഹുവിന് നൽകിയിരിക്കുന്ന കരാർ? ഈമാനിൽ അടിയുറക്കും, അതുപോലെ തന്നെ നല്ലവരായി സത്യവിശ്വാസികളായി നമ്മൾ ജീവിക്കും, സത്യവിശ്വാസികളായി നമ്മൾ ജീവിക്കും. ചില പണ്ഡിതന്മാർ പറഞ്ഞു, അല്ലാഹു സുബ്ഹാനഹു വതആല മനുഷ്യരാശിയെ പടക്കുന്നതിന് മുമ്പ് അവരുമായി ഒരു കരാറിൽ ഏർപ്പെട്ടിട്ടുണ്ട്. എന്താണ് ആ കരാർ? അലസ്തു ബിറബ്ബിക്കും, ഞാനല്ലേ നിങ്ങളുടെ റബ്ബ് എന്ന് അല്ലാഹു സുബ്ഹാനഹു വതആല നമ്മുടെ റൂഹുകളെ ഒരുമിച്ചുകൊണ്ട് ചോദിച്ചിട്ടുണ്ട്. അന്ന് ആ റൂഹുകൾ മറുപടി പറഞ്ഞു, ഖാലു ബല, അതെ റബ്ബെ നീയാണ് നമ്മുടെ റബ്ബ്, അഥവാ അല്ലാഹുവേ നിന്നെ മാത്രമേ നമ്മൾ ആരാധിക്കുകയുള്ളൂ, നിനക്ക് വേണ്ടി മാത്രമേ ഇബാദത്ത് ചെയ്യുകയുള്ളൂ, ആ കരാർ ഞാൻ പാലിക്കും. വ അന അലാ അഹ്ദിക, അല്ലാഹുവേ നിനക്ക് ഞാൻ നൽകിയിരിക്കുന്ന കരാർ ഞാൻ പാലിക്കും. എന്താണ് കരാർ എന്ന് മനസ്സിലായില്ലേ? അല്ലാഹുവിനെ മാത്രമേ ആരാധിക്കുകയുള്ളൂ, അല്ലാഹുവിനെ മാത്രമേ വഴിപ്പെടുകയുള്ളൂ, അവന് മാത്രമേ ഇബാദത്ത് ചെയ്യുകയുള്ളൂ. ഇതാണ് ഒരു സത്യവിശ്വാസി അല്ലാഹു സുബ്ഹാനഹു വതആലക്ക് നൽകിയിരിക്കുന്ന കരാർ. വ വഅദിക, അല്ലാഹുവേ നീ എനിക്ക് നൽകിയിരിക്കുന്ന വാഗ്ദാനത്തിലും ഞാൻ അടിയുറച്ചു നിൽക്കുന്നു. എന്താണ് ആ വാഗ്ദാനം? നല്ല രൂപത്തിൽ നിങ്ങൾ ജീവിക്കാൻ തയ്യാറാണെങ്കിൽ, സത്യവിശ്വാസികളായി ഈമാനോടുകൂടി ജീവിക്കാൻ തയ്യാറായാൽ അല്ലാഹു നമുക്ക് ശരിയായ മാർഗം കാണിച്ചു തരുമെന്ന് പറഞ്ഞിട്ടുണ്ട്. ഈ ലോകത്ത് ശരിയായ മാർഗം കാണിച്ചു തരുമെന്ന് പറഞ്ഞു. പരലോകത്ത് അല്ലാഹു സുബ്ഹാനഹു വതആല സ്വർഗം നൽകുമെന്നും പറഞ്ഞിട്ടുണ്ട്. പരലോകത്ത് അല്ലാഹു സ്വർഗം നൽകുമെന്ന് പറഞ്ഞിട്ടുണ്ട്. അതാണ് അതിന്റെ അർത്ഥം. വ അന അലാ അഹ്ദിക വ വഅദിക മസ്തതഅത, അല്ലാഹുവേ നിനക്ക് ഞാൻ നൽകിയിരിക്കുന്ന കരാർ എനിക്ക് കഴിവിന്റെ പരമാവധി ഞാൻ പൂർത്തീകരിക്കാൻ വേണ്ടി പരിശ്രമിക്കും. നീ എനിക്ക് നൽകിയിരിക്കുന്ന വാഗ്ദാനം നീ എനിക്ക് നൽകുമെന്ന് എനിക്ക് ഉറപ്പുണ്ട്. നീ എനിക്ക് നൽകിയിരിക്കുന്ന വാഗ്ദാനം അത് നീ പാലിക്കുമെന്ന ഉറപ്പ് എനിക്കുണ്ട്. എന്നിട്ട് പറയുകയാണ്, അഊദു ബിക മിൻ ശരി മാ സനഅത്, അല്ലാഹുവേ ഞാൻ ചെയ്തിരിക്കുന്ന മോശപ്പെട്ട കാര്യങ്ങൾ, തെറ്റായ കാര്യങ്ങൾ, അതിൽ നിന്ന് ഞാൻ നിന്നോട് കാവൽ ചോദിക്കുന്നു, അതിൽ നിന്ന് ഞാൻ നിന്നോട് കാവൽ ചോദിക്കുന്നു. ഇനി എന്റെ ജീവിതത്തിൽ ഒരു തെറ്റ് ഉണ്ടാവാനും പാടില്ല. ഞാൻ ചെയ്തു പോയ തെറ്റുകളിൽ റബ്ബെ ഞാൻ നിന്നോട് ഖേദം പ്രകടിപ്പിക്കുന്നു. അബൂ ലക ബിനിഅമതിക അലൈ, ഞാൻ എത്ര തന്നെ നന്ദികേട് കാണിച്ചാലും നീ എനിക്ക് ധാരാളം അനുഗ്രഹങ്ങൾ നൽകിയിട്ടുണ്ട്, അത് ഞാൻ അംഗീകരിക്കുന്നു. ഞാൻ എത്ര നന്ദികേട് കാണിച്ചാലും, ഞാൻ നിന്നെ ധിക്കരിച്ചാലും, നിന്റെ വാക്കുകൾ അനുസരിക്കാതിരുന്നാലും, അബൂ ലക ബിനിഅമതിക അലൈ, അല്ലാഹുവേ നീ എനിക്ക് ധാരാളം അനുഗ്രഹങ്ങൾ നൽകിയിട്ടുണ്ട്, എണ്ണിയാൽ തീരാത്ത അനുഗ്രഹങ്ങൾ റബ്ബെ നീ എനിക്ക് നൽകിയിട്ടുണ്ട്, അത് ഞാൻ അംഗീകരിക്കുന്നു. വ അബൂ ലക ബിദംബി, ഞാൻ ചെയ്തിരിക്കുന്ന പാപങ്ങൾ അതും ഞാൻ അംഗീകരിക്കുന്നു. ഞാൻ ധാരാളം പാപങ്ങൾ ചെയ്യുന്നവനാണ്, ഞാൻ പാപിയാണ്, ഞാൻ നിന്റെ മുമ്പിൽ ഒന്നിനും കൊള്ളാത്തവനാണ്, ഞാൻ താഴ്ന്ന ഒരു അടിമയാണ്, എന്റെ നിസ്സാരത ഞാൻ അംഗീകരിക്കുന്നു, നിന്റെ മഹത്വം ഞാൻ അംഗീകരിക്കുന്നു. ഫഗ്ഫിർലി, അതുകൊണ്ട് റബ്ബേ എനിക്ക് നീ പാപങ്ങൾ മാപ്പാക്കി തരണം. ഫഇന്നഹു ലാ യഗ്ഫിറുദ്ദുനൂബ ഇല്ലാ അൻത, പാപങ്ങൾ മാപ്പാക്കാൻ നിനക്കല്ലാതെ റബ്ബേ വേറെ ഒരാൾക്കും സാധിക്കുകയില്ല. പാപങ്ങൾ മാപ്പാക്കാൻ നിനക്കല്ലാതെ വേറെ ഒരാൾക്കും സാധിക്കുകയില്ല. അതാണ് ആ ഒരു ദുആയുടെ മൊത്തത്തിലുള്ള അർത്ഥം. അതിനെ വിശദീകരിച്ച് പറയുകയാണെങ്കിൽ ചില പണ്ഡിതന്മാർ, ബഹുമാനനായ അധ്യാപകൻ ഷെയ്ഖ് അബ്ദുൽ റസാഖ് അൽ ബദർ ഹഫിളഹുള്ളയെ പോലെയുള്ള പണ്ഡിതന്മാർ അതിന്റെ മാത്രം ചില ഗ്രന്ഥങ്ങൾ എഴുതിയിട്ടുണ്ട്. നമ്മളീ പറഞ്ഞതാണ് അതിന്റെ മൊത്തത്തിലുള്ള ഒരു അർത്ഥം. അത് മൊത്തത്തിലൊന്ന് മനസ്സിലാക്കാൻ വേണ്ടി പറയാം. ആ ദുആന്റെ ഒരു ആകെ ചുരുക്കം എന്താണ്? മനുഷ്യൻ അവന്റെ നിസ്സാരത അള്ളാഹുവിന്റെ മുമ്പിൽ പറയുകയും അള്ളാഹുവിന്റെ വലിപ്പം അംഗീകരിക്കുകയും നമ്മിൽ നിന്ന് വന്നുപോകുന്ന വീഴ്ചകൾ സമ്മതിക്കുകയും അത് മുൻനിർത്തിക്കൊണ്ട് അള്ളാഹുവിനോട് നമ്മൾ പറയുകയാണ്, റബ്ബേ ഇതൊക്കെ എന്നിൽ നിന്ന് സംഭവിച്ചിട്ടുണ്ട്, നീ എനിക്ക് വിട്ടുവീഴ്ച നൽകണം, നീ എനിക്ക് മാപ്പ് നൽകണം. അതാണ് ആ ഒരു ദുആന്റെ ചേട്ടം. മനസ്സിലായോ? അള്ളാഹുവിന് നൽകിയിരിക്കുന്ന കരാർ എന്താണ് മനസ്സിലായില്ലേ? അള്ളാഹു നമുക്ക് നൽകിയ വാഗ്ദാനം മനസ്സിലായില്ലേ? അള്ളാഹുവിന് നമ്മൾ നൽകിയിരിക്കുന്ന കരാറാണ് എല്ലാ ദിവസവും ഫാത്തിഹയിൽ നമ്മൾ പറയുന്നത്, ഇയ്യാക നഅബ്ദു വഇയ്യാക നസ്തഈൻ. ഇയ്യാക നഅബ്ദു വഇയ്യാക നസ്തഈൻ, അത് അള്ളാഹുവിന് നമ്മൾ നൽകിയിരിക്കുന്ന കരാറാണ്. റബ്ബേ നിനക്ക് വേണ്ടി മാത്രമേ ഇബാദത്തുള്ളൂ, നിന്നോട് മാത്രമേ സഹായം ചോദിക്കുകയുള്ളൂ. അതാണ് അടിമ അള്ളാഹുവിന് നൽകിയിരിക്കുന്ന കരാർ, അടിമയുമായി അള്ളാഹു സുബ്ഹാനഹു വ തആല ഉണ്ടാക്കിയിരിക്കുന്ന കരാർ. ആ ഒരു കരാറ് നല്ല രൂപത്തിൽ നമ്മൾ പാലിച്ചാൽ ഇഹ്ദിനസ് സിറാത്തൽ മുസ്തഖീം, ശരിയായ മാർഗത്തിൽ അള്ളാഹു സുബ്ഹാനഹു വ തആല നമ്മെ വഴി നടത്തും. ഇതാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ പഠിപ്പിച്ചിരിക്കുന്ന ഒന്നാമത്തെ പ്രാർത്ഥന. രാവിലെ പറയാൻ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ പഠിപ്പിച്ചിരിക്കുന്ന ഒന്നാമത്തെ പ്രാർത്ഥന. എന്നിട്ട് സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞു, ഈ പ്രാർത്ഥന പറഞ്ഞതിന് ശേഷം പറഞ്ഞു, وَمَنْ قَالَهَا مِنَ النَّهَارِ مُوقِنًا بِهَا, ആരെങ്കിലും പ്രഭാതത്തിൽ വിശ്വസിച്ചുകൊണ്ട് ഇതിലെ അർത്ഥങ്ങൾ മനസ്സിലാക്കി, അടിമയുടെ നിസ്സാരത മനസ്സിലാക്കി, അള്ളാഹുവിന്റെ വലിപ്പം മനസ്സിലാക്കി, ഈ ഒരു ദിക്ർ മനസ്സറിഞ്ഞുകൊണ്ട് പറഞ്ഞാൽ, فَمَاتَ مِنْ يَوْمِهِ قَبْلَ أَنْ يُمْسِي, വൈകുന്നേരം ആകുന്നതിന് മുമ്പ് ആ വ്യക്തി മരിക്കുകയാണെങ്കിൽ, فَهُوَ مِنْ أَهْلِ الْجَنَّةِ, ആ വ്യക്തി സ്വർഗ്ഗാവകാശിയാണെന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞു. وَمَنْ قَالَهَا مِنَ اللَّيْلِ, ആരെങ്കിലും അത് വൈകുന്നേരം പറഞ്ഞാൽ അല്ലെങ്കിൽ രാത്രിയിൽ പറഞ്ഞാൽ, വഹുവ മൂഖിനും ബിഹ, വിശ്വസിച്ചുകൊണ്ട് പറയുകയാണെങ്കിൽ, ഫമാ സഖബല അൻ യുസ്ബിഹ, പിറ്റേ ദിവസം പ്രഭാതമാകുന്നതിന് മുമ്പ് ആ വ്യക്തി മരണപ്പെട്ടാൽ, ഫഹുവ മിൻ അഹ്ലിൽ ജന്ന, ആ വ്യക്തി സ്വർഗത്തിന് അവകാശിയാണ് എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞു. അപ്പോൾ ഒന്നാമത്തെ ദിക്ർ മനസ്സിലായോ? ആ ദിക്റിന്റെ ആശയം ഏകദേശം മനസ്സിലായോ? മനസ്സിലാത്തവരുണ്ടെങ്കിൽ ചോദിക്കണം. ഒരുപക്ഷെ ഞാൻ പറയുന്നതിൽ എന്തെങ്കിലും പിഴവ് വന്നിട്ടുണ്ടാകാം, അല്ലെങ്കിൽ ഭാഷ പ്രശ്നമുണ്ടാകാം, എന്തെങ്കിലും സംശയങ്ങളുണ്ടെങ്കിൽ അത് പറയുക. ആ ഒരു ദിക്ർ ഒരു വ്യക്തി രാവിലെ പറഞ്ഞാൽ, ഇപ്പൊ സുബ്ഹ് നിസ്കാര ശേഷം നമ്മൾ അവിടെ ഇരുന്ന് വിശ്വസിച്ചുകൊണ്ട് ഈ ഒരു ദിക്ർ നമ്മൾ പറയുകയാണെങ്കിൽ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, വൈകുന്നേരത്തിനുള്ളിൽ അവൻ മരണപ്പെട്ടാൽ അവൻ സ്വർഗത്തിന് അവകാശിയാണ്. ഒരു സംശയവുമില്ല, വൈകുന്നേരത്തിന് മുമ്പ് അവൻ മരണപ്പെട്ടാൽ അവൻ സ്വർഗത്തിന് അവകാശിയാണ് എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ നമുക്ക് പറഞ്ഞു തന്നു. അതുകൊണ്ട് സഹോദരങ്ങളെ, ഈ ഒരു ദിക്ർ രാവിലെയും വൈകുന്നേരവും എന്തായാലും പറയാൻ നമ്മൾ പരിശ്രമിക്കുക. രാവിലെയും വൈകുന്നേരവും നമ്മൾ പറയാൻ വേണ്ടി പരിശ്രമിക്കുക. ഇനി ചില ആളുകൾക്ക് സംശയമുണ്ടാകും, ഇവിടെ സ്വർഗത്തിൽ പ്രവേശിക്കുമെന്ന് പറയുമ്പോൾ രാവിലെ അത് പറഞ്ഞ് വൈകുന്നേരത്തിന് മുമ്പ് മരണപ്പെട്ടാൽ അവൻ സ്വർഗത്തിൽ പ്രവേശിക്കും, വൈകുന്നേരം പറഞ്ഞ് പിറ്റേ ദിവസം പ്രഭാതത്തിന് മുമ്പ് മരണപ്പെട്ടാൽ അവൻ സ്വർഗത്തിൽ പ്രവേശിക്കുമെന്ന് പറഞ്ഞാൽ, അതിന്റെ അർത്ഥം നമ്മൾ പൊതുവെ പറയാറുള്ളത് പോലെ സത്യവിശ്വാസികളൊക്കെ സ്വർഗത്തിൽ പോകുമെന്നാണോ? ആ ഒരു അർത്ഥത്തിലല്ല, മറിച്ച് ആദ്യം തന്നെ നരകത്തിൽ പ്രവേശിക്കാതെ സ്വർഗത്തിൽ പോകുമെന്നാണ് ഉദ്ദേശം. നരകത്തിൽ തീരെ പ്രവേശിക്കാതെ സ്വർഗത്തിൽ പോകുമെന്നാണ് അതിന്റെ ഉദ്ദേശം. ഇമാം സിന്ദി റഹിമഹുല്ലാ ഇതിനെ വിശദീകരിച്ചുകൊണ്ട് പറയുന്നു, ഐ ഇബ്തിദാഅൻ, ആദ്യം തന്നെ സ്വർഗത്തിൽ പോകും, വഇല്ല അതല്ലെങ്കിൽ, ഫകുല്ലു മുഅ്മിനിൻ യദ്ഖുലുൽ ജന്നത ബിഈമാനി, എല്ലാ സത്യവിശ്വാസിയും ശിക്ഷ ലഭിച്ചതിന് ശേഷം സ്വർഗത്തിൽ പോകും, എല്ലാവരും പോകും. ഈ ഒരു ദിക്ർ രാവിലെ പറഞ്ഞ് വൈകുന്നേരത്തിനുള്ളിൽ മരണപ്പെട്ടാൽ അവൻ സ്വർഗത്തിൽ പോകുമെന്ന് പറഞ്ഞാൽ അതിന്റെ ഉദ്ദേശം എന്താണ്? ആദ്യം തന്നെ അവൻ സ്വർഗത്തിൽ പോകും, നരകശിക്ഷയില്ലാതെ അവൻ സ്വർഗത്തിൽ പോകുമെന്നാണ് ഈ ഹദീസിന്റെ അർത്ഥമെന്ന് ഇമാം സിന്ദി റഹിമഹുള്ള പറയുന്നതായി നമുക്ക് കാണാം. അതുപോലെ തന്നെ ഈ ഹദീസിന്റെ മറ്റൊരു റിവായത്തിൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ആരെങ്കിലും രാവിലെ അത് പറഞ്ഞ് വൈകുന്നേരത്തിന് മുമ്പ് മരണപ്പെട്ടാൽ വജബത്ത് ലഹുൽ ജന്ന, അവന് സ്വർഗം നിർബന്ധമാണെന്ന് പറഞ്ഞു. അതുകൊണ്ട് ഈ ഒരു ദിക്റിന്റെ അർത്ഥം നമ്മൾ പഠിക്കുക, ഈ ഒരു ദിക്ർ അതിന്റെ ശരിയായ ഉച്ചാരണത്തോടുകൂടി നമ്മൾ പഠിക്കുക. എല്ലാ ദിവസവും രാവിലെ ഈ ഒരു ദിക്ർ നമ്മൾ പറയുക, അതുപോലെ തന്നെ വൈകുന്നേരവും ഈ ഒരു ദിക്ർ നമ്മൾ പറയുക. ഞാൻ നേരത്തെ പറഞ്ഞിരിക്കുന്ന നിബന്ധന അത്യാവശ്യമാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, വമൻ ഖാലഹ മൂഖിനൻ, ഉറച്ച വിശ്വാസത്തോടുകൂടി അത് പറഞ്ഞാൽ, അതിലെ അർത്ഥങ്ങളൊക്കെ മനസ്സിലാക്കിക്കൊണ്ട് പറഞ്ഞാൽ, അതല്ലാതെ വെറുതെ മസ്ജിദിൽ ഇരുന്നിട്ട് അത് പറഞ്ഞിട്ട് കാര്യമില്ല. പറഞ്ഞ എന്താ, അത് ഉറച്ച വിശ്വാസത്തോടുകൂടി നല്ല രൂപത്തിൽ ചെല്ലുന്നവർക്കാണ് ഈ ഒരു വാഗ്ദാനം റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ നൽകിയിരിക്കുന്നത്. അതുകൊണ്ട് രാവിലെയുള്ള ദിക്റുകൾ നമ്മൾ പറയുമ്പോൾ, വൈകുന്നേരമുള്ള ദിക്റുകൾ നമ്മൾ പറയുമ്പോൾ, അതിന്റെ അക്ഷരങ്ങൾ വ്യക്തമാക്കി അതിന്റെ ആശയങ്ങൾ മനസ്സിലാക്കി പറയാൻ നമ്മൾ പരിശ്രമിക്കുക. അതിലെ ഒരു ദിക്റാണ് അൽഹംദുലില്ലാഹ് നമ്മൾ പറഞ്ഞത്. എല്ലാവർക്കും മനസ്സിലായിട്ടുണ്ട് ദിക്ർ, അതിന്റെ ആശയം മനസ്സിലായില്ലേ, അതിന്റെ ഫളം മനസ്സിലായില്ല, അതിന്റെ മഹത്വം. അതുകൊണ്ട് ഇന്ന് മുതൽ ഈ ഒരു കാര്യം നമ്മുടെ ജീവിതത്തിൽ അമലിൽ കൊണ്ടുവരിക. ഒരു കാരണവശാലും നമ്മൾ ഒഴിവാക്കാൻ പാടില്ല, അത് ഒഴിവാക്കാൻ പാടില്ല. തയ്യബ്, രണ്ടാമത്തെ ദിക്റായി ഇവിടെ ശൈഖ് സാലിഹ് ഹഫിളഹുള്ള പറഞ്ഞു, യാ ഹയ്യു യാ ഖയ്യൂം ബി റഹ്മതിക അസ്തഗീസ് അസ്ലിഹ് ലി ശഅനി കുല്ലഹു വലാ തകിൽനി ഇലാ നഫ്സി ത്വർഫത ഐൻ. അതിനുമുമ്പ് ഒരു കാര്യം, നേരത്തെ പറഞ്ഞ ദിക്ർ എത്ര തവണയാണ് പറയേണ്ടത്? ഒരു തവണയാണ് നേരത്തെ പറഞ്ഞിരിക്കുന്ന ദിക്ർ നമ്മൾ പറയേണ്ടത്. അവിടെ എഴുതിയിട്ടുണ്ട് മർറതൻ വാഹിദ, അതുപോലെ തന്നെ നേരത്തെ പറഞ്ഞിരിക്കുന്ന ദിക്ർ, അല്ലാഹുമ്മ അൻത റബ്ബി ലാ ഇലാഹ ഇല്ലാ അൻത ഖലഖതനി വ അന അബ്ദുക, അല്ലാഹുവേ ഞാൻ നിന്റെ അടിമയാണ്. സ്ത്രീകളാണെങ്കിലും വ അന അബ്ദുക എന്ന് പറയുന്നതിൽ തെറ്റില്ല, കാരണം സ്ത്രീ പറയുമ്പോഴും അള്ളാഹുവിന്റെ അടിമ എന്ന അർത്ഥമാണ് അവിടെ വരുന്നത്. ഇനി ഒരു സ്ത്രീ അത് മാറ്റിയിട്ട് വ അന അബ്ദുക എന്നതിന് പകരം വ അന അമതുക എന്ന് പറയുകയാണെങ്കിൽ അതും അനുവദനീയമാണ്. അള്ളാഹുവെ ഞാൻ നിന്റെ സ്ത്രീയായ ഒരു അടിമയാണെന്ന വ്യക്തമായ അർത്ഥം. അങ്ങനെ ഒരു സ്ത്രീ പറയുകയാണെങ്കിൽ വ അന അമതുക എന്ന് പറയുകയാണെങ്കിൽ അതും അനുവദനീയമാണ്. ഇനി ഒരു സ്ത്രീ വ അന അബ്ദുക എന്ന് പറയുകയാണെങ്കിൽ അതും അനുവദനീയമാണ്. രണ്ടാമത്തെ ദിക്റായിക്കൊണ്ട് പറഞ്ഞു, യാ ഹയ്യു യാ ഖയ്യൂം ബി റഹ്മതിക അസ്തഗീസ് അസ്ലിഹ് ലി ശഅനി കുല്ലഹു വലാ തകിൽനി ഇലാ നഫ്സി ത്വർഫത ഐൻ. അനസ് ഇബ്നു മാലിക് റളിയല്ലാഹു അൻഹുവിൽ നിന്ന് ഇമാം നസായി റഹിമഹുള്ള അദ്ദേഹത്തിന്റെ അസ്സുനനുൽ കുബറയിൽ ഉദ്ധരിക്കുന്നതായി കാണാം, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഫാത്തിമ റളിയല്ലാഹു അൻഹയോട് പറഞ്ഞു, മാ യംനഉകി അൻ തസ്മഇ മാ ഊസീക ബി, അൻ തഖൂലി ഇദാ അസ്ബഹ്ത വ ഇദാ അംസൈത യാ ഹയ്യു യാ ഖയ്യൂം ബി റഹ്മതിക അസ്തഗീസ് അസ്ലിഹ് ലി ശഅനി കുല്ലഹു വലാ തകിൽനി ഇലാ നഫ്സി ത്വർഫത ഐൻ. ഫാത്തിമ റളിയല്ലാഹു അൻഹയോട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഞാൻ നിനക്ക് ഒരു കാര്യം വസീയത്ത് നൽകാം, ഒരു കാര്യം ഞാൻ നിനക്ക് ഉപദേശം നൽകാം. എപ്പോഴും രാവിലെയും വൈകുന്നേരവും എന്ത് പറയണം? യാ ഹയ്യു യാ ഖയ്യൂം, യാ ഹയ്യു യാ ഖയ്യൂം. എന്താണ് ഹയ്യ എന്ന് പറഞ്ഞാൽ? ഹയ്യായ അല്ലാഹുവേ, എന്നെന്നും ജീവിച്ചിരിക്കുന്നവനായ അല്ലാഹുവേ. യാ ഖയ്യൂം, സ്വന്തമായി നിലനിൽക്കുന്ന, എല്ലാത്തിനെയും നിലനിർത്തുന്ന റബ്ബേ, സ്വന്തമായി നിലനിൽക്കാൻ കഴിവുള്ള, മറ്റുള്ളതിനെ നിലനിർത്തുകയും ചെയ്യുന്ന റബ്ബേ. യാ ഹയ്യു യാ ഖയ്യൂം ബി റഹ്മതിക അസ്തഗീസ്, അല്ലാഹുവേ നിന്റെ കാരുണ്യത്തെ മുൻനിർത്തിക്കൊണ്ട് ഞാൻ നിന്നോട് സഹായം ചോദിക്കുകയാണ്. അസ്ലിഹ് ലി ശഅനി കുല്ല, അല്ലാഹുവേ എന്റെ എല്ലാ കാര്യങ്ങളും നീ നന്നാക്കി തരണം, ഇമാം ഷൗക്കാനി റഹിമഹുള്ള പറഞ്ഞു, എന്ന് പറഞ്ഞാൽ അസ്ലിഹ് ലി ശഅനി, എന്റെ ശഅൻ നീ നന്നാക്കി തരണം, എന്റെ കാര്യം നീ നന്നാക്കി തരണം എന്ന് പറഞ്ഞാൽ എന്താ ഉദ്ദേശം? അവിടെ ഒരു വ്യക്തിയുമായി ബന്ധപ്പെട്ട ആ വ്യക്തിയുടെ സംസാരങ്ങളാവട്ടെ, അല്ലെങ്കിൽ ആ വ്യക്തിയുടെ പ്രവർത്തനങ്ങളാവട്ടെ, എല്ലാ കാര്യങ്ങളും ശരിയാക്കാൻ വേണ്ടിയിട്ടാണ് അല്ലാഹു സുബ്ഹാനഹു വ തആലയോട് പറയുന്നത്. അസ്ലിഹ് ലി ശഅനി കുല്ല, എന്റെ എല്ലാ കാര്യങ്ങളും റബ്ബേ നീ ശരിയാക്കി തരണം. എന്റെ ഭക്ഷണവുമായി ബന്ധപ്പെട്ട കാര്യം, എന്റെ ജീവിതവുമായി ബന്ധപ്പെട്ട മറ്റു കാര്യങ്ങൾ, എന്റെ കച്ചവടം, എന്റെ കുടുംബജീവിതം, എന്റെ എല്ലാ മേഖലകളും, എന്റെ ജീവിതത്തിന്റെ ഏത് മേഖലകളുണ്ടോ അതൊക്കെ റബ്ബേ നീ എനിക്ക് ശരിയാക്കി തരണം. വലാ തകിൽനി ഇലാ നഫ്സി ത്വറഫത ഐൻ, ഒരു കണ്ണ് ഇമവെട്ടുന്ന വിഷയം പോലും റബ്ബേ നീ എന്നിലേക്ക് ഏൽപ്പിക്കരുത്. ഒരു കണ്ണ് ഇമവെട്ടുന്ന കാര്യം പോലും റബ്ബേ നീ എന്നിലേക്ക് ഏൽപ്പിക്കരുത്. എന്റെ എല്ലാ കാര്യവും അല്ലാഹുവെ നീ നടപ്പിലാക്കി തരണം, എല്ലാ കാര്യവും നീ നന്നാക്കി തരണം, നീ നന്നാക്കി തരണം. ഇതാണ് ആ ഒരു പ്രാർത്ഥനയുടെ അർത്ഥം. ഒരു ദിവസം ഫജ്ർ നിസ്കാരം കഴിഞ്ഞ് നമ്മളിത് പറയുകയാണെങ്കിൽ നമ്മുടെ ആ ദിവസത്തിലുള്ള ബാക്കിയുള്ള സകല വിഷയങ്ങളും അല്ലാഹുവിന്റെ മുന്നിൽ നന്നാക്കാൻ വേണ്ടി നമ്മൾ ദുആ ചെയ്യുകയാണ്. ആ ഒരു അർത്ഥം ചിന്തിച്ചുകൊണ്ട് എത്ര ആളാണ് ഇതിക്ര പറയാറുണ്ട്? രാവിലെ സുബ്ഹിന് ശേഷം മസ്ജിദിൽ ഇരിക്കുമ്പോൾ, മസ്ജിദിൽ നിന്ന് പുറത്തിറങ്ങി ജോലിക്ക് പോകുന്നവർ, അല്ലെങ്കിൽ പഠിക്കാൻ വേണ്ടി പോകുന്നവർ, അവർ ജോലിക്കാണ് പോകുന്നതെങ്കിൽ ആ ജോലിയുമായി ബന്ധപ്പെട്ട എല്ലാ കാര്യങ്ങളും നന്നാക്കാൻ വേണ്ടിയിട്ടാണ് അവൻ ദുആ ചെയ്യുന്നത്. അതുപോലെ തന്നെ പഠിക്കാനാണ് പോകുന്നതെങ്കിൽ അവന്റെ പഠനവുമായി ബന്ധപ്പെട്ട എല്ലാ കാര്യങ്ങളും നന്നാക്കാനാണ് അല്ലാഹുവിനോട് ദുആ ചെയ്യുന്നത്. അതിന്റെ അർത്ഥം നമ്മൾ മനസ്സിലാക്കിക്കൊണ്ട് പ്രാർത്ഥിക്കുമ്പോഴാണ് മനസ്സറിഞ്ഞുകൊണ്ട് നമുക്ക് ദുആ ചെയ്യാൻ സാധിക്കുകയുള്ളൂ. അതാണ് ഈ ഒരു ദിക്ർ. യാ ഹയ്യു യാ ഖയ്യൂം, യാ ഹയ്യു യാ ഖയ്യൂം ബിറഹ്മതിക അസ്തഗീസ്, അല്ലാഹുവേ നിന്റെ റഹ്മത്തിനെ, നിന്റെ കാരുണ്യത്തെ മുൻനിർത്തിക്കൊണ്ട് ഞാൻ നിന്നോട് സഹായം ചോദിക്കുന്നു. എന്റെ എല്ലാ കാര്യങ്ങളും നീ നന്നാക്കി തരണം. എന്റെ ഒരു വിഷയവും റബ്ബേ നീ എന്നിലേക്ക് ഏൽപ്പിക്കരുത്, എന്റെ ഒരു വിഷയവും നീ എന്നിലേക്ക് ഏൽപ്പിക്കരുത്. ഇതാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചിരിക്കുന്ന രണ്ടാമത്തെ വിക്രം. ഇതും എത്ര തവണയാണ് പറയേണ്ടത്? ഒരു തവണയാണ് പറയേണ്ടത്. ഇവിടെ സൂചിപ്പിക്കാനുള്ള ഒരു കാര്യം, ചില സഹോദരങ്ങൾ ആ ദിക്ർ പറയുമ്പോൾ ഇങ്ങനെ പറയുന്നത് കേൾക്കാം, യാ ഹയ്യു യാ ഖയ്യൂം ബിറഹ്മതിക അസ്തഗീസ് അസ്ലിഹ് ലി ശഅനി കുല്ല വലാ തകിൽനി ഇലാ നഫ്സി തർഫത ഐൻ വലാ അഖല്ല മിൻ ദാലിക് വലാ അഖല്ല മിൻ ദാലിക്. അഥവാ കണ്ണിമവിട്ടുന്നതിനേക്കാളും ചെറിയ ഒരു വിഷയവും പോലും അല്ലാഹു നമ്മയൊക്കെ ഏൽപ്പിക്കരുത് എന്ന അർത്ഥത്തിൽ, അത് അധികരിപ്പിക്കാൻ പാടില്ല, അത് അധികരിപ്പിക്കാൻ പാടില്ല. ഇന്ന സമയത്ത് നിങ്ങൾ ചെല്ലണമെന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഒരു ദിക്ർ പറഞ്ഞു തന്നിട്ടുണ്ടെങ്കിൽ അതിന്റെ കൂടെ അധികമായിട്ട് ചേർക്കാൻ നമുക്ക് അനുവാദമില്ല, അതിന്റെ കൂടെ അധികമായി ചേർക്കാൻ നമുക്ക് അനുവാദമില്ല. അതുകൊണ്ട് യാ ഹയ്യു യാ ഖയ്യൂം ബിറഹ്മതിക അസ്തഗീസ് അസ്ലിഹ് ലി ശഅനി കുല്ല വലാ തകിൽനി ഇലാ നഫ്സി തർഫത ഐൻ എന്ന് പറഞ്ഞ് അവിടെ നിർത്തുക. അതുപോലെ തന്നെ ആ ഹദീസിന്റെ, അല്ലെങ്കിൽ ഈ ദിക്റിന്റെ മറ്റൊരു മഹത്വം ഇമാം തിർമിദി റഹിമഹുള്ളാഹു ഉദ്ധരിക്കുന്ന ഹദീസിൽ കാണാം. അനസ് ഇബ്നു മാലിക് റളിയല്ലാഹു അൻഹു പറയുകയാണ്, കാന നബിയ്യു സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ ഇദാ കറബഹു അംറു, പ്രവാചകന് വല്ല കാര്യങ്ങളിലും പ്രയാസമുണ്ടായാൽ അവിടുന്ന് പറയും, യാ ഹയ്യു യാ ഖയ്യൂം ബിറഹ്മതിക അസ്തഗീസ് അസ്ലിഹ് ലി ശഅനി കുല്ല. അതിന്റെ അവസാനം വരെ നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയാറുണ്ട്. അപ്പൊ നമ്മളിവിടെ പഠിച്ച ഒരു കാര്യം എന്താ, അദ്കാറു സബാഹിൽ ആ ദിക്ർ പറയണം. അതുപോലെ തന്നെ പ്രവാചകന് പ്രയാസമുണ്ടാകുമ്പോൾ എന്ത് ചെയ്യാറുണ്ട്? ഈ ദിക്റുകൾ പറയാറുണ്ട്. ഇമാം ഇബ്നു സുന്നി റഹിമഹുല്ലാഹു ഉദ്ധരിക്കുന്ന റിവായത്തിൽ കാണാം, കാന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ ഇദാ ഹസബഹു അംറു ഖാല യാ ഹയ്യു യാ ഖയ്യൂം ബിറഹ്മതിക അസ്തഗീസ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മനസ്സിന് വല്ല വിഷയവും കാരണത്താൽ ആവലാതി ഉണ്ടായാൽ പ്രവാചകൻ ആ ഒരു പ്രാർത്ഥന പറയാറുണ്ടായിരുന്നു. മനസ്സിലായില്ലേ? അപ്പൊ ആ ഒരു പ്രാർത്ഥനയും നമ്മൾ പഠിക്കുക. അതിന് ശരിയായ ഉച്ചാരണം യാ ഹയ്യു യാ ഖയ്യൂമു, യാ ഖയ്യൂമു എന്നാണ് നിർത്തുമ്പോൾ, യാ ഹയ്യു യാ ഖയ്യൂം برحمتك استغيث اصلح لي شاني كله ولا تكلني الى نفسي طرفه عين. നമ്മളെ നിർത്തി വായിക്കുമ്പോൾ യാ ഹയ്യു യാ ഖയ്യൂം برحمتك استغيث اصلح لي شاني كله ولا تكلني الى نفسي طرفه عين. ഇവിടെ സൂചിപ്പിക്കാനുള്ള മറ്റൊരു കാര്യം, നമ്മൾ ദുആ ചെയ്യുന്ന സമയത്ത് അല്ലാഹുവിന്റെ നാമങ്ങൾ മുൻനിർത്തിക്കൊണ്ട് ദുആ ചെയ്യുക എന്നുള്ളത് ദുആക്ക് ഉത്തരം ലഭിക്കാൻ സാധ്യത കൂടുതലാണ്. ഇവിടെ തന്നെ എന്താ പറഞ്ഞത്? യാ ഹയ്യു യാ ഖയ്യൂം എന്ന് പറഞ്ഞു. അല്ലാഹുവിന്റെ നാമമായ ഹയ്യ് എന്ന് അല്ലാഹുവിനെ വിളിച്ചുകൊണ്ടാണ് പ്രാർത്ഥന. യാ ഹയ്യു ഹയ്യായ റബ്ബേ, ഖയ്യൂമായ റബ്ബേ, എങ്ങനെയാണ് ഇവിടെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു തന്നിട്ടുള്ളത്? അപ്പൊ നമുക്ക് എന്തെങ്കിലും പ്രയാസങ്ങളുണ്ട്, അല്ലെങ്കിൽ നമുക്ക് എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ട്, നമ്മുടെ കച്ചവടത്തിൽ ചെറിയ ബുദ്ധിമുട്ട് വന്നു. അങ്ങനെയാണെങ്കിൽ അള്ളാഹുവിനോട് ദുആ ചെയ്യുമ്പോൾ അവന്റെ നാമങ്ങൾ മുൻനിർത്തിക്കൊണ്ട് ചോദിക്കുക, റസ്സാഖായ റബ്ബേ എനിക്ക് നീ റിസ്ഖ് നൽകണം, റഹ്മാനായ റബ്ബേ എനിക്ക് നീ റഹ്മത്ത് നൽകണം, ഗഫ്ഫാറായ റബ്ബേ എനിക്ക് നീ മഗ്ഫിറത്ത് നൽകണം. ഇങ്ങനെ നമ്മൾ അള്ളാഹുവിനോട് കേവലം അള്ളാഹുവെ നീ എനിക്ക് നൽകണം, അള്ളാഹുവെ നീ എനിക്ക് നൽകണം എന്ന് പറയുന്നതിനേക്കാളും നല്ലതാണ് അള്ളാഹു സുബ്ഹാനഹു വ തആലയുടെ പേരിന്റെ കൂടെ അല്ലെങ്കിൽ അള്ളാഹുവിനെ വിളിക്കുമ്പോൾ അള്ളാഹുവിന്റെ നാമങ്ങൾ അഥവാ അസ്മാഉല്ലാഹ് അതിനെ മുൻനിർത്തിക്കൊണ്ട് അള്ളാഹുവിനോട് ദുആ ചെയ്യുക എന്നുള്ളത് അല്ലെങ്കിൽ ആ പേര് വെച്ചുകൊണ്ട് അള്ളാഹുവിനെ വിളിക്കുക എന്നുള്ളത് ദുആക്ക് ഉത്തരം ലഭിക്കാൻ സാധ്യത കൂടുതലാണ്. അതുപോലെ തന്നെ ബിറഹ്മതിക അസ്തഗീ, അള്ളാഹുവിന്റെ കാരുണ്യത്തെ മുൻനിർത്തിക്കൊണ്ട് അള്ളാഹുവിനോട് ദുആ ചെയ്യുക, അള്ളാഹുവെ നിന്റെ റഹ്മത്ത് മുൻനിർത്തിക്കൊണ്ട് ഞാൻ നിന്നോട് ചോദിക്കുന്നു, അല്ലെങ്കിൽ അള്ളാഹുവെ നിന്റെ കരുണ മുൻനിർത്തിക്കൊണ്ട് ഞാൻ നിന്നോട് ചോദിക്കുന്നു. അള്ളാഹുവിന്റെ സിഫത്തിൽ പെട്ടതാണ് റഹ്മത്ത് എന്നുള്ളത്, അള്ളാഹുവിന്റെ സിഫത്തിൽ പെട്ടതാണ് അവന്റെ ഖുദ്റത്ത് എന്നുള്ളത്. സിഫത്തും അള്ളാഹുവിന്റെ ഇസ്മും തമ്മിലുള്ള വ്യത്യാസം അറിയില്ലേ? ഇസ്മെന്ന് പറഞ്ഞാൽ അള്ളാഹുവിന്റെ പേരുകൾ അഥവാ റഹ്മാൻ, റഹീം അങ്ങനെയുള്ള അള്ളാഹുവിന്റെ പേരുകൾ. സിഫത്ത് എന്ന് പറഞ്ഞാൽ അള്ളാഹുവിന്റെ നാമങ്ങളിൽ അടങ്ങിയിട്ടുള്ള വിശേഷണങ്ങൾ, അള്ളാഹുവിനെ കുറിച്ച് നമ്മൾ പറയുന്ന വിശേഷണങ്ങൾ. ചില വിശേഷണങ്ങൾ ഖുർആനിലും സുന്നത്തിലും വന്നിട്ടുണ്ട്, അതിന്റെ നാമങ്ങളില്ല. എന്നിരുന്നാലും അള്ളാഹുവിന്റെ ചില നാമങ്ങളുണ്ട്, അള്ളാഹുവിന്റെ വിശേഷണങ്ങളുണ്ട്. നമുക്ക് അള്ളാഹുവിന്റെ നാമങ്ങൾ വിളിച്ചുകൊണ്ട് ദുആ ചെയ്യാം, യാ ഹയ്യ് എന്ന് പറയാം, യാ ഖയ്യൂം എന്ന് പറയാം, യാ റഹ്മാൻ എന്ന് പറയാം. അള്ളാഹുവിന്റെ വിശേഷണങ്ങൾ വിളിച്ച് ദുആ ചെയ്യാൻ പറ്റുമോ? യാ റഹ്മത്ത് അല്ലാ, അള്ളാഹുവിന്റെ റഹ്മത്തെ എന്ന് വിളിച്ചുകൊണ്ട് ദുആ ചെയ്യാൻ പറ്റുമോ? പാടില്ല, അത് ശിർക്കാണ്. അല്ലെങ്കിൽ യാ ഖുദ്റത്ത് അല്ലാ, അള്ളാഹുവിന്റെ ഖുദ്റത്തെ എന്ന് പറഞ്ഞുകൊണ്ട് ദുആ ചെയ്യാൻ പാടില്ല, അത് ശിർക്കാണ്. ഷെയ്ഖുൽ ഇസ്ലാം ഇബ്നു തൈമിയ റഹിമഹുല്ലാ അർറദ്ദു അലൽ ബക്രിയിൽ അത് വിശദീകരിക്കുന്നതായി നമുക്ക് കാണാം. അള്ളാഹുവിന്റെ വിശേഷണങ്ങൾ വിളിച്ച് ദുആ ചെയ്യാൻ പാടില്ല, അള്ളാഹുവിന്റെ പേരുകൾ വിളിച്ച് ദുആ ചെയ്യാം. വേറെ മനസ്സിലായോ? അള്ളാഹുവിനെ യാ ഗഫ്ഫാർ എന്ന് വിളിച്ച് ദുആ ചെയ്യാം, യാ മഗ്ഫിറത്ത് അല്ലാ എന്ന് വിളിച്ച് ദുആ ചെയ്യാൻ പാടില്ല. ഗഫ്ഫാറായ റബ്ബേ, യാ റസ്സാഖ് റിസ്ഖ് നൽകുന്നവനായ റബ്ബേ എന്ന് വിളിച്ച് ദുആ ചെയ്യാം, യാ റിസ്ഖ് അല്ലാ അല്ലാഹു നൽകുന്ന റിസ്ഖേ എന്ന് വിളിച്ചുകൊണ്ട് ദുആ ചെയ്യാൻ പാടില്ല. അപ്പൊ പറഞ്ഞതിന്റെ ചുരുക്കം, അള്ളാഹുവിന്റെ നാമങ്ങൾ വിളിച്ച് ദുആ ചെയ്താൽ ദുആക്ക് ഉത്തരം കിട്ടാൻ സാധ്യത കൂടുതലാണ്. അതാണ് ഇവിടെ യാ ഹയ്യു യാ ഖയ്യൂം. ഇനി അള്ളാഹുവിന്റെ സിഫത്തുകൾ, അള്ളാഹുവിന്റെ വിശേഷണങ്ങൾ വിളിച്ച് ദുആ ചെയ്യാൻ പറ്റുമോ? അത് പാടില്ല, അത് ശിർക്കാണ്. ഇപ്പൊ ഹയ്യ് എന്ന് പറയുന്നതിൽ അടങ്ങിയിരിക്കുന്ന സിഫത്ത് എന്താണ്? ഹയാത്താണ്. യാ ഹയ്യ് എന്ന് പറഞ്ഞാൽ ഹയ്യായ, എന്നെന്നും ജീവിച്ചിരിക്കുന്ന അള്ളാഹുവേ, യാ ഹയാത്ത് അല്ലാ, അള്ളാഹുവിന്റെ ജീവനെ എന്ന് വിളിച്ചുകൊണ്ട് ദുആ ചെയ്യാൻ പറ്റുമോ? പാടില്ല, അത് ചെറുക്കാണ്. മനസ്സിലായില്ലേ? ആ ഒരു വേർതിരിവ് നമ്മൾ മനസ്സിലാക്കുക. ഇതാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു തന്നിരിക്കുന്ന രണ്ടാമത്തെ ദിക്ർ. യാ ഹയ്യു യാ ഖയ്യൂം ബിറഹ്മതിക അസ്തഗീസ് അസ്ലിഹ് ലി ശഅനി കുല്ലഹു വലാ തകൽനി ഇലാ നഫ്സി തർഫത അയ്ൻ. മൂന്നാമത്തെ ദിക്റായിക്കൊണ്ട് ഇവിടെ പറഞ്ഞത് اللهم اني اسالك العافيه في الدنيا والاخره اللهم اني اسالك العفو والعافيه في ديني ودنياي واهلي ومالي اللهم استر عوراتي وامن روعاتي اللهم احفظني من بين يدي ومن خلفي وعن يميني وعن شمالي ومن فوقي واعوذ بعظمتك ان اغتال من تحتي مره واحده മൂന്നാമതായി നമ്മൾ രാവിലെ പറയേണ്ട ദിക്ർ, അതാണ് ഇവിടെ നമ്മൾ വായിച്ചിരിക്കുന്നത്. അബ്ദുല്ലാഹ് ഇബ്നു ഉമർ റളിയല്ലാഹു അൻഹു പറയുകയാണ്, ഇമാം അബൂദാവൂദും ഇബ്നു മാജയും ഉദ്ധരിക്കുന്ന ഹദീസിൽ, ലം യകുൻ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ യദഉ ഹാഉലാഇ ദഅവാതി ഹൈന യുംസി വഹൈന യുസ്ബിഹ്. നമ്മൾ ഇവിടെ വായിച്ചിരിക്കുന്ന ഈ ദിക്ർ നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ രാവിലെയും വൈകുന്നേരവും ഒഴിവാക്കാറില്ലായിരുന്നു. നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം രാവിലെയും വൈകുന്നേരവും ഒഴിവാക്കാറില്ലായിരുന്നു. നിത്യമായി നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറയാറുള്ള ദിക്റാണ്. എന്താണ് ഇതിന്റെ അർത്ഥം? അല്ലാഹുമ്മ ഇന്നി അസ്അലുക അൽആഫിയ, അല്ലാഹുവേ ഞാൻ നിന്നോട് ആഫിയത്തിനെ ചോദിക്കുന്നു, ഞാൻ നിന്നോട് ആഫിയത്തിനെ ചോദിക്കുന്നു. ആഫിയത്ത് എന്ന് പറഞ്ഞാൽ അസ്സലാമതു മിനൽ ആഫാതി ദീനിയതി വദ്ദുനിയവിയ, അസ്സലാമതു മിനൽ ആഫാതി ദീനിയതി വദ്ദുനിയവിയ. അല്ലാഹുവേ ഭൗതിക ജീവിതത്തിലും പരലോക ജീവിതത്തിലും എനിക്ക് വരാൻ സാധ്യതയുള്ള എല്ലാ പ്രയാസങ്ങളിൽ നിന്നും ഞാൻ നിന്നോട് കാവൽ ചോദിക്കുന്നു, ഞാൻ നിന്നോട് രക്ഷ ചോദിക്കുന്നു. അല്ലാഹുമ്മ ഇന്നി അസ്അലുക അൽആഫിയ ഫി ദുനിയ വൽ ആഖിറ, അല്ലാഹുവേ ഇഹ പരലോക ജീവിതത്തിൽ എല്ലാവിധ ശർറുകളെ തൊട്ടും എല്ലാവിധ പ്രയാസങ്ങളെ തൊട്ടും ഞാൻ നിന്നോട് കാവൽ ചോദിക്കുന്നു. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, സലുല്ലാഹ അലാഫിയ, നിങ്ങൾ അല്ലാഹുവിനോട് ആഫിയത്ത് ചോദിക്കുക, നിങ്ങൾ അല്ലാഹുവിനോട് ആഫിയത്ത് ചോദിക്കുക. ലാ തതമന്നൂ ലിഖാ അൽഅദു, ശത്രുക്കളെ കണ്ടുമുട്ടാൻ നിങ്ങൾ ആഗ്രഹിക്കരുത്. വസലുല്ലാഹ അലാഫിയ, നിങ്ങൾ അല്ലാഹുവിനോട് ആഫിയത്തിനെ ചോദിക്കുക, സൗഖ്യത്തെ ചോദിക്കുക. ഇഹപര ലോകത്ത് പ്രയാസങ്ങളില്ലാതിരിക്കാൻ നിങ്ങൾ അല്ലാഹു സുബ്ഹാനഹു വതആലയോട് ചോദിക്കുക എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞതായി ഹദീസുകളിൽ കാണാം. ഈ പ്രാർത്ഥനയുടെ അർത്ഥം, അല്ലാഹുമ്മ ഇന്നി അസ്അലുക അൽആഫിയത ഫി ദുനിയാ വൽ ആഖിറ, അല്ലാഹുവേ ഇഹപര ലോകത്ത് ഇഹപര ജീവിതത്തിൽ എല്ലാ പ്രയാസങ്ങളിലും തൊട്ടും രക്ഷ നൽകാൻ ഞാൻ നിന്നോട് ചോദിക്കുന്നു. അല്ലാഹുമ്മ ഇന്നി അസ്അലുക അൽഅഫ്വ വൽ ആഫിയത ഫി ദീനി, നേരത്തെ പറഞ്ഞത് തന്നെ ഒന്നുകൂടി ആവർത്തിക്കുകയാണ്. അല്ലാഹുമ്മ ഇന്നി അസ്അലുക അൽഅഫ്വ, അല്ലാഹുവേ ഞാൻ നിന്നോട് വിട്ടുവീഴ്ച ചോദിക്കുകയാണ്, ഞാൻ നിന്നോട് വിട്ടുവീഴ്ച ചോദിക്കുകയാണ്. വൽ ആഫിയ, ഞാൻ നിന്നോട് എല്ലാവിധ തിന്മകളിൽ നിന്നും മോചനം ചോദിക്കുകയാണ്. ഫി ദീനി, എന്റെ ദീനിന്റെ വിഷയത്തിൽ. വ ദുനിയായി, എന്റെ ദുനിയാവിന്റെ വിഷയത്തിൽ. വ അഹ്ലി, എന്റെ കുടുംബത്തിന്റെ വിഷയത്തിൽ. വ മാലി, എന്റെ സമ്പാദ്യത്തിന്റെ വിഷയത്തിൽ ഞാൻ നിന്നോട് കാവൽ ചോദിക്കുകയാണ്. എനിക്ക് നീ ഒരു മുസീബത്തും ഉണ്ടാക്കാൻ പാടില്ല, എനിക്ക് നീ ഒരു മുസീബത്തും ഉണ്ടാക്കാൻ പാടില്ല. അല്ലാഹുമ്മ ഇന്നി അസ്അലുക അൽഅഫ്വ വൽ ആഫിയ, ആഫിയത്ത് എന്ന് പറഞ്ഞാൽ ഇഹപര ലോകത്ത് പ്രയാസങ്ങൾ ഇല്ലാതിരിക്കാൻ അല്ലാഹുവിനോട് പറയുക. അഫു എന്ന് പറഞ്ഞാൽ നമ്മിൽ നിന്ന് വന്നുപോയ പിഴവുകളെ അല്ലാഹു മായ്ച്ചു കളയാനും അതിനെ അല്ലാഹു മറച്ചു വെക്കാനും അല്ലാഹുവിനോട് ചോദിക്കുക. മനസ്സിലായിട്ടുണ്ട് നമ്മളുടെ വ്യത്യാസം. അല്ലാഹു സുബ്ഹാനഹു വ തആല ഗഫൂറാണ്, അതുപോലെ തന്നെ അല്ലാഹു സുബ്ഹാനഹു വ തആല അഫുവാണ്. അഫു എന്ന് പറഞ്ഞാൽ പാപങ്ങൾ വിട്ടുവീഴ്ച ചെയ്യുന്നവൻ, പാപങ്ങൾ മറച്ചു വെക്കുന്നവൻ, അടിമകൾ ചെയ്യുന്ന പാപങ്ങളെ മറച്ചു വെക്കുകയും അതിന് വിട്ടുവീഴ്ച ചെയ്യുന്നവനും ആരാണ്? അല്ലാഹു സുബ്ഹാനഹു വ തആലയാണ്. അല്ലാഹുമ്മ ഇന്നി അസ്അലുക അൽഅഫ്വ, അല്ലാഹുവേ ഞാൻ നിന്നോട് അഫ്വ് ചോദിക്കുന്നു, അഥവാ എന്നിൽ നിന്ന് സംഭവിച്ചു പോയ തെറ്റുകളെ മറച്ചു വെക്കാനും അതിൽ പാപമോചനം നൽകാനും അല്ലാഹുവേ ഞാൻ നിന്നോട് ചോദിക്കുന്നു. വൽ ആഫിയ, ഇഹപര ലോകത്ത് പ്രയാസങ്ങൾ ഇല്ലാതിരിക്കാൻ അല്ലാഹുവേ ഞാൻ നിന്നോട് ചോദിക്കുന്നു. ഫി ദീനി, എന്റെ ദീനിന്റെ വിഷയത്തിൽ. ഒരു മനുഷ്യനെ ബാധിക്കുന്ന ഏറ്റവും വലിയ പരീക്ഷണം എന്താണ്? അവന്റെ ദീനിലുള്ള പരീക്ഷണമാണ്, അവന്റെ ദീനിലുള്ള പരീക്ഷണമാണ്. ദീനിയായ വിഷയങ്ങളിൽ പരീക്ഷണം വരിക എന്നുള്ളതാണ് ഏറ്റവും വലിയ പ്രയാസം. വദുനിയായി, അതിനുശേഷം ദുനിയാവിൽ നമുക്ക് സംഭവിക്കാൻ സാധ്യതയുള്ള പ്രയാസങ്ങൾ. വഅഹ്ലി, എന്റെ കുടുംബത്തിൽ റബ്ബേ എനിക്ക് നീ പ്രയാസങ്ങൾ ഉണ്ടാക്കാൻ പാടില്ല. വമാലി, എന്റെ സമ്പാദ്യത്തിലും റബ്ബേ നീ എനിക്ക് പ്രയാസങ്ങൾ ഉണ്ടാക്കാൻ പാടില്ല. അതാണ് ഈ ഒരു പ്രാർത്ഥനയുടെ അർത്ഥം, അതാണ് ഈ ഒരു പ്രാർത്ഥനയുടെ അർത്ഥം. അല്ലാഹുമ്മ ഇന്നി അസ്അലുക അൽഅഫ്വ വലാഫിയത ഫി ദീനി വദുനിയായി വഅഹ്ലി വമാലി, അല്ലാഹുമ്മ സ്തുർ ഔറാതി, അല്ലാഹുവേ എന്റെ ന്യൂനതകളെ നീ മറച്ചു വെക്കണം, എന്റെ ന്യൂനതകളെ നീ മറച്ചു വെക്കണം. ഒരു മനുഷ്യന് അവന്റെ ജീവിതത്തിൽ ധാരാളം ന്യൂനതകൾ ഉണ്ടാകും, ധാരാളം ന്യൂനതകൾ മനുഷ്യ ജീവിതത്തിൽ സംഭവിക്കാം. കളവ് പറഞ്ഞിട്ടുണ്ടാകാം, നിസ്കാരം ഒരുപക്ഷെ ജമാഅത്തുകൾ നഷ്ടപ്പെട്ടിട്ടുണ്ടാകാം, അതുപോലെ തന്നെ ഹറാമുകൾ ചെയ്തിട്ടുണ്ടാകാം, മാതാപിതാക്കളോട് ശബ്ദം ഉയർത്തി സംസാരിച്ചിട്ടുണ്ടാകാം, അവരെ കുറ്റം പറഞ്ഞിട്ടുണ്ടാകാം. ജീവിതത്തിൽ മനുഷ്യ സഹജമായി പല തെറ്റുകളും സംഭവിച്ചിട്ടുണ്ടാകാം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, കുല്ലു ബനി ആദമ ഖത്താ, മനുഷ്യരിൽ നിന്ന് തെറ്റ് സംഭവിക്കുക എന്നുള്ളത് സർവ്വസാധാരണയാണ്, എല്ലാവരും തെറ്റുകൾ ചെയ്യുന്നവരാണ്. വഖൈറുൽ ഖത്താഇന അത്തവാബൂൻ, തെറ്റ് ചെയ്യുന്നവരിൽ ഏറ്റവും നല്ലതാരാണ്? തൗബ ചെയ്യുന്നവരാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു. ഇവിടെ നമ്മൾ പറയുന്നത് എന്താ? അല്ലാഹുമ്മ സ്തുർ ഔറാതി, അല്ലാഹുവേ എന്റെ ന്യൂനതകളെ നീ മറച്ചു വെക്കണം, എന്റെ ജീവിതത്തിൽ വന്നിരിക്കുന്ന കുറവുകളെ നീ മറച്ചു വെക്കണം. ഒരു മുസ്ലിമിനെ സംബന്ധിച്ചിടത്തോളം അവന്റെ ന്യൂനതകൾ, അവന്റെ കുറവുകൾ മറച്ചു വെക്കുക എന്നുള്ളത് അവന്റെ ബാധ്യതയാണ്. അവന്റെ കുറവുകൾ മറച്ചു വെക്കുക എന്നുള്ളത് അവന്റെ ബാധ്യതയാണ്. ചില ആളുകൾ അവർ ചെയ്തിരിക്കുന്ന തെറ്റെടുത്ത് പറയും, ഞാൻ അങ്ങനെ ചെയ്തിട്ടുണ്ട്, ഞാൻ ഇങ്ങനെ ചെയ്തിട്ടുണ്ട്, ഞാൻ ഇന്ന് ഹറാമ് ചെയ്തിട്ടുണ്ട്, ഞാൻ പണ്ട് ഇന്ന് സിഗരറ്റ് വലിച്ചിട്ടുണ്ട്. അത് പറയുക എന്നുള്ളത് നിഷിദ്ധമാണ്, ശരിയായിട്ട് വിലക്കിയിട്ടുള്ള കാര്യമാണ്. ഒരു വ്യക്തിയെ സംബന്ധിച്ചിടത്തോളം ആ വ്യക്തി ചെയ്തിരിക്കുന്ന പാപങ്ങൾ മറച്ചു വെക്കുക എന്നുള്ളതാണ് ശരിയായിട്ട് പഠിപ്പിക്കുന്നത്. പാപങ്ങൾ ചെയ്യാൻ പാടില്ല, പക്ഷേ അഥവാ ഈമാനിന്റെ ബലഹീനത കാരണം പാപങ്ങൾ സംഭവിച്ചു പോയാൽ ആ പാപങ്ങൾ മറച്ചു വെക്കാനാണ് ശരിയായിട്ട് പറഞ്ഞു തന്നിട്ടുള്ളത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചു, അല്ലാഹുമ്മ സ്തുർ ഔറാതി, അല്ലാഹുവേ എന്റെ ന്യൂനതകളെ നീ മറച്ചു വെക്കണം. വആമിൻ റവആതി, എനിക്ക് നീ നിർഭയത്വം നൽകണം, എനിക്ക് നീ നിർഭയത്വം നൽകണം. വആമിൻ റവആതി, റവഅ എന്ന് പറഞ്ഞാൽ അറബി ഭാഷയിൽ ഫസ്അ എന്നാണ് അർത്ഥം, അഥവാ പരിഭ്രാന്തിപ്പെടുക, അല്ലെങ്കിൽ മനസ്സിൽ ആകെ ഒരു സമാധാനമില്ലാതെ ഇങ്ങനെ മനസ്സൊക്കെ പ്രയാസമുള്ള സാഹചര്യം, അതിൽ നിന്ന് റബ്ബേ നീ എനിക്ക് നിർഭയത്വം നൽകണം. വാമിൻ റൗആതി, അല്ലാഹുവേ നീ എന്റെ മനസ്സിന് പരിഭ്രാന്തിയുള്ള മനസ്സാക്കരുത്, എന്റെ മനസ്സിന് പ്രയാസമുള്ള അല്ലെങ്കിൽ സമാധാനമില്ലാത്ത മനസ്സാക്കരുത്. വാമിൻ റൗആതി, അല്ലാഹുമ്മസ്തുറ ഔറാതി വആമിൻ റൗആതി. എന്നിട്ട് പറയുകയാണ്, അല്ലാഹുമ്മഹ്ഫളി, അല്ലാഹുവേ നീ എന്നെ സംരക്ഷിക്കണം. മിംബൈനി യദൈ, എന്റെ മുന്നിൽ നിന്ന്. വമിൻ ഖൽഫി, എന്റെ പിന്നിൽ നിന്ന്. വഅൻ യമീനി വഅൻ ശിമാലി, എന്റെ രണ്ട് വശങ്ങളിൽ നിന്ന്. വമിൻ ഫൗഖി, എന്റെ മുകളിൽ നിന്ന്. വഅഊദു ബിഅളമതിക അൻ ഉഗ്താല മിൻ തഹ്തി, എന്റെ താഴെ നിന്നും നീ എന്നെ സംരക്ഷിക്കണം എന്നാണ് ആ ഒരു പ്രാർത്ഥനയുടെ അർത്ഥം. അത് ഉദ്ധരിച്ചതിനു ശേഷം ഇമാം അബൂദാവൂദ് റഹിമഹുല്ല പറഞ്ഞതായി നമുക്ക് കാണാം. وكيع ابن الجراح رحمه الله واعوذ بعظمتك ان اغتال من تحتي എന്റെ താഴെ നിന്നും നീ എന്നെ സംരക്ഷിക്കണേ എന്ന് പറഞ്ഞതിനെ വിശദീകരിച്ചുകൊണ്ട് വകീഅ റഹിമഹുല്ല പറഞ്ഞു, യഅനിൽ ഖസ്ഫ്, ഭൂമിയിൽ ആണ്ടുപോകുന്നതിനെ തൊട്ട് റബ്ബേ നീ എന്നെ കാത്തുരക്ഷിക്കണം. മുൻകഴിഞ്ഞ ചില സമുദായങ്ങളെയൊക്കെ അല്ലാഹു സുബ്ഹാനഹു വതആല നശിപ്പിച്ചതിന്റെ ചരിത്രം ഖുറാനിൽ പറയുന്നുണ്ട്. അവരെ ഭൂമിയിലേക്ക് അല്ലാഹു സുബ്ഹാനഹു വതആല താഴ്ത്തി കളഞ്ഞു. അതുപോലെ തന്നെ വേറെ ചില സമുദായത്തെ വെള്ളത്തിലേക്ക് അല്ലാഹു സുബ്ഹാനഹു വതആല താഴ്ത്തി കളഞ്ഞു. ഫിർഔനിനെ അല്ലാഹു മുക്കി നശിപ്പിച്ചതുപോലെ, നൂഹ് നബി അലൈഹി സ്വലാത്തു വസ്സലാമിനെ ധിക്കരിച്ചവരെ അല്ലാഹു വെള്ളപ്പൊക്കത്തിൽ മുക്കി നശിപ്പിച്ചതുപോലെ. അപ്പോൾ അല്ലാഹുവിനോട് നമ്മൾ പറയുകയാണ്, അല്ലാഹുവെ മുൻവശത്ത് നിന്നും പിൻവശത്ത് നിന്നും മുകളിൽ നിന്നും താഴെ നിന്നും എന്റെ എല്ലാ വശങ്ങളിൽ നിന്നും റബ്ബേ നീ എന്നെ കാത്തു രക്ഷിക്കണം, എല്ലാ വശങ്ങളിൽ നിന്നും നീ എന്നെ കാത്തു രക്ഷിക്കണം. അതാണ് ആ ഒരു പ്രാർത്ഥനയുടെ അർത്ഥം. അല്ലാഹുമ്മ ഇന്നി അസ്അലുക അൽആഫിയത ഫിദ് ദുനിയ വൽആഖിറ, അല്ലാഹുമ്മ ഇന്നി അസ്അലുക അൽഅഫ്വ വൽആഫിയത في ديني ودنياي واهلي ومالي اللهم استر عوراتي وامن روعاتي اللهم احفظني من بين يدي ومن خلفي وعن يميني وعن شمالي ومن فوقي واعوذ بعظمتك ان اغتال من تحتي اذان اور പ്രാർത്ഥനയുടെ അർത്ഥം. ഇവിടെ സൂചിപ്പിക്കാനുള്ള മറ്റൊരു കാര്യം, ചില റിവായത്തുകളിൽ ഇമാം ഇബ്നു മാജ റഹിമഹുല്ലാ ഉദ്ധരിച്ചിരിക്കുന്ന റിവായത്തുകളിൽ നമുക്ക് ഇങ്ങനെ കാണാം, اللهم اني اسالك العفو والعافيه في الدنيا والاخره. പ്രാർത്ഥനയുടെ തുടക്കത്തിൽ അവിടെ എന്താ ഉള്ളത്, നിങ്ങൾക്ക് നൽകിയിരിക്കുന്ന പേപ്പറിൽ اللهم اني اسالك العافيه എന്നാണ്, അഫു എന്നില്ല. ഇബ്നു മാജയുടെ റിവായത്തിൽ اللهم اني اسالك العفو والعافيه എന്ന് വന്നിട്ടുണ്ട്. اللهم اني اسالك العفو والعافيه എന്ന് വന്നിട്ടുണ്ട്. അതും സ്വഹീഹായി വന്നിരിക്കുന്ന റിവായത്താണ്. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യും? അഹ്സൻതും തനവുഉൽ ഇബാദത്ത്, ചില സമയത്ത് എന്ത് പറയാ, അല്ലാഹുമ്മ ഇന്നി അസ്അലുക അൽആഫിയ എന്ന് പറയാം. ചില സമയങ്ങളിൽ അല്ലാഹുമ്മ ഇന്നി അസ്അലുക അൽഅഫ്വ വൽആഫിയ എന്ന് പറയാം. അങ്ങനെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയിൽ നിന്ന് സ്ഥിരപ്പെട്ടിരിക്കുന്ന എല്ലാ രീതികളും നമ്മുടെ ജീവിതത്തിൽ അമലിൽ കൊണ്ടുവരാൻ നമ്മൾ പരിശ്രമിക്കുക. അതാണ് ആ ഒരു പ്രാർത്ഥനയുടെ അർത്ഥം. അതാണ് ആ ഒരു പ്രാർത്ഥനയുടെ അർത്ഥം. അതുപോലെ തന്നെ ഈ ഹദീസിന്റെ വിശദീകരണത്തിൽ ഉലമാക്കൾ പറയുന്ന മറ്റൊരു കാര്യമുണ്ട്. ഇവിടെ അല്ലാഹു പറഞ്ഞു, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, നിങ്ങൾ കാവൽ ചോദിക്കുമ്പോൾ എങ്ങനെ ചോദിക്കുക, അല്ലാഹുമ്മ ഇന്നി അസ്അലുക അൽഅഫ്വ വൽആഫിയത ഫീ ദീനി, എന്റെ ദീനിന്റെ വിഷയത്തിൽ എന്നെ സംരക്ഷിക്കണം. ഒരു വ്യക്തി ജീവിതത്തിൽ ഏറ്റവും മുൻഗണന നൽകേണ്ടത് എന്തിനാണ്? ദീനിനാണ്. ദുനിയായി അതിനുശേഷമാണ് എന്ത്? ദുനിയാവ് വരുന്നത്. അതുപോലെ തന്നെ വഅഹ്ലി, പിന്നീട് പറഞ്ഞ എന്താ, കുടുംബമാണ്. വമാലി, അതിനുശേഷമാണ് സമ്പാദ്യം. അതിനുശേഷമാണ് സമ്പാദ്യം. കുടുംബത്തെ വിട്ടുകൊണ്ട് സമ്പാദ്യം ഉണ്ടാക്കാൻ ശരിയായിട്ട് പ്രോത്സാഹിപ്പിക്കുന്നില്ല. കുടുംബത്തെ വിട്ടുകൊണ്ട് കുടുംബമായി ബന്ധമില്ലാതെ, അല്ലെങ്കിൽ കുറെ വർഷങ്ങളോളം കുടുംബത്തെ ഒഴിവാക്കിക്കൊണ്ട് ധാരാളം സമ്പാദ്യം ഒരുമിച്ച് കൂട്ടുന്നതിനെ ശരിയായിട്ട് പ്രോത്സാഹിപ്പിക്കുന്നില്ല. മറിച്ച് കുടുംബത്തിനാണ് ഒന്നാമത്തെ സ്ഥാനം, പിന്നീടാണ് സമ്പാദ്യത്തിന് ശരിയായിട്ട് വില നൽകുന്നത്. അല്ലാഹുമ്മ ഹഫ്ളി, അല്ലാഹുമ്മ ഇന്നി അസ്അലുക അൽഅഫ്വ വൽആഫിയത ഫീ ദീനി വദുനിയായി വഅഹ്ലി വമാലി. ആദ്യം കുടുംബം, പിന്നെയാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം സമ്പാദ്യം പറഞ്ഞിട്ടുള്ളത്. എത്ര ദിക്റുകൾ നമ്മൾ പറഞ്ഞു? മൂന്ന് ദിക്റുകൾ നമ്മൾ പറഞ്ഞു. ആ മൂന്ന് ദിക്റും എത്ര തവണയാണ് പറയേണ്ടത്? ഒരു തവണയാണ് പറയേണ്ടത്. ആ മൂന്ന് ദിക്റുകളും ഒരു തവണയാണ് പറയേണ്ടത്. ആ ഒരെണ്ണത്തിൽ തന്നെ നമ്മൾ ചുരുക്കാനും പരിശ്രമിക്കണം. രാവിലെയുള്ള അധികാരങ്ങളുടെ സുന്നത്തായി നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചതായി നമ്മൾ ചെയ്യുമ്പോൾ രാവിലെ ഒരു തവണയാണ് ഇതൊക്കെ പറയേണ്ടത്. അതല്ലാതെ ദിക്റുകളല്ലേ നല്ലതല്ലേ എന്ന് പറഞ്ഞുകൊണ്ട് എല്ലാം ഓരോ അഞ്ചഞ്ച് തവണ അങ്ങനെ പറയുക എന്നുള്ളതൊന്നും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചു തന്നിട്ടില്ല. മറ്റു ചില സമയങ്ങളിൽ നമുക്ക് എത്രയും പറയാം, പക്ഷെ രാവിലെയുള്ള അധികാരങ്ങൾ പറയുമ്പോൾ എല്ലാം ഓരോരോ തവണ പറയാൻ പരിശ്രമിക്കുക. നാലാമത്തെ ദിക്റായി ഇവിടെ പറഞ്ഞത് അല്ലാഹുമ്മ ആലിമൽ ഗൈബി വശ്ശഹാദ ഫാത്തിറസ് സമാവാതി വൽ അർദ്. മൂന്നല്ലേ പറഞ്ഞോളൂ, അല്ലാഹുമ്മ അൻത റബ്ബി യാ ഹയ്യ യാ ഖയ്യൂം അല്ലാഹുമ്മ ഇന്നി അസ്അലുക അൽആഫിയ, മൂന്നാ പറഞ്ഞു. നാലാമത്തേത് അല്ലാഹുമ്മ ആലിമൽ ഗൈബി വശ്ശഹാദ ഫാത്തിറസ് സമാവാതി വൽ അർദ് റബ്ബ കുല്ലി ഷൈഇൻ വ മലീക അഷ്ഹദു അല്ലാ